നമ്മുടെ സഹോദരനായ പാസ്റ്റർ തന്റെ കൊച്ചു മകളോടുകൂടി ദൈവകൃപയുടെ സാക്ഷ്യം കേൾക്കാനിടയായ അതിൽ തീർച്ചയായും സന്തോഷിക്കുന്നു. ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാകുന്നു, തീർച്ചയായും ആകുന്നു. പുതുവർഷ രാത്രിയിലെ പ്രാർത്ഥനയുടെ യോഗമെന്ന് നാം വിളിക്കുന്ന ഈ രാത്രിയിൽ എന്റെ ഒരു ഉത്തമ സുഹൃത്തും കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് മാറ്റം ചെയ്യപ്പെട്ടവനും കൃപയുടെ സമ്മാനവുമായ സഹോദരൻ എർണി ഫാൻഡ്ലർ നമ്മുടെ അതിഥികളിൽ ഒരുവനായി നമ്മോടുകൂടെ ഉള്ളതിൽ നാം വളരെ സന്തോഷിക്കുന്നു. അദ്ദേഹത്തിന്റെ ജന്മനാടായ സ്വിറ്റ്സർലൻഡിൽ നിന്നുമാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തോടൊപ്പമുള്ള ഒരു ജർമ്മനിക്കാരനായ സഹോദരൻ വാട്ടേഴ്സ് നമ്മോടൊപ്പം ഇപ്പോൾ അവർ ഷവോനയിൽ താമസിക്കുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് രാത്രിയിൽ അവർ നമ്മോടുകൂടെ ഉള്ളതിൽ നാം സന്തോഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് രാത്രിയിൽ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഈ വിശ്വാസത്തിലെ ഒരു വിലയേറിയ സഹോദരനായ സഹോദരൻ ഡേവിഡ് ഡ്യുപ്ലസിസ് നമ്മുടെ കൂടെ ആയിരിക്കുന്നു. അദ്ദേഹം നമ്മുടെ കൂടെയുള്ളതിൽ നാം സന്തോഷിക്കുന്നു. ഈ വരുന്ന വർഷം ആഫ്രിക്കയിലും കൂടാതെ ലോകത്തിന്റെ പല വ്യത്യസ്ത സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് ഒരുമിച്ച് കുറച്ച് മഹത്തായ പ്രവൃത്തികൾ ചെയ്യുന്നതിനായി കർത്താവ് തരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയും അല്ലെങ്കിൽ ഞാനും ഡേവിഡും കൂടി അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനും അതോടൊപ്പം അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതിനും കൂടാതെ ആഫ്രിക്കയിലേക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും എപ്പോഴാണ് പോകേണ്ടതെന്ന് തീരുമാനിക്കുന്നതിനുമായി സഹോദരൻ ഡേവിഡ് ഇന്ന് തൊട്ട് തിങ്കളാഴ്ച വരെ നമ്മോടുകൂടെയുണ്ട്. സഹോദരൻ ഡേവിഡിന് പെന്റിക്കോസ്റ്റൽ വേൾഡ് കൺവെൻഷനിൽ ഒരു ഔന്നത്യമുള്ള സ്ഥാനമുണ്ട്. കൂടാതെ ലോകത്തെങ്ങുമുള്ള വളരെയധികം മഹാന്മാരായ ധാർമ്മിക നേതാക്കന്മാരുമായി നല്ല പരിചയമുള്ളവനുമാകുന്നു. എല്ലാവിധ വിഭാഗീയ സംഘടനകളുടെ വിശ്വാസത്തിൽ നിന്നും യേശുക്രിസ്തുവിന്റെ ദേഹത്തെ ഒരുമിച്ച് കൂട്ടുന്നതിനു വേണ്ടി സഹായിക്കുന്നതിൽ ഇതുവരെയും വളരെ സ്വാധീന ശക്തിയുള്ളവനും കാരണക്കാരനുമായിരിക്കുന്നു. അവർ ഏത് സഭക്കാരനാണെന്നോ ഏത് തരക്കാരനാണെന്നോ പരിഗണിക്കപ്പെടുന്നില്ല. ക്രിസ്തു മരിച്ചത് സഭയ്ക്ക് വേണ്ടിയാണ്. ഞാൻ പലപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. പശ്ചിമഭാഗത്ത് പലപ്പോഴും കന്നുകാലികളെ ഒരുമിച്ച് കൂട്ടുന്നതിൽ ഞാൻ സഹായിച്ചിട്ടുണ്ട്. സഹോദരൻ ഡേവിഡും ഞങ്ങളും അവിടേക്ക് പോവുകയും അവർ കന്നുകാലികളെ വേലിക്കെട്ടിനുള്ളിൽ കൂടെ മുകളിലേക്ക് അവയെ തീറ്റുന്നതിനും കാടുകളിലെ പച്ചപ്പുൽപ്പുറങ്ങളിൽ മേയ്ക്കുന്നതിനുമായി വിട്ടയക്കുന്നത് ഞങ്ങളിരുന്ന് കാണും. തണുപ്പുകാലത്ത് മലമുകളിൽ കൂടുതൽ ഹിമപാതമാണെങ്കിൽ അവർ പുൽത്തകിടി ചെത്തിക്കൊണ്ടുവന്ന് ആ സമയത്ത് കന്നുകാലികളെ തീറ്റും. ഞങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ഈ വനപാലകർ കന്നുകാലികളെ കൊണ്ടുവരുന്നത് ശ്രദ്ധിക്കുമായിരുന്നു. മലയ്ക്ക് താഴെയുള്ള ഓരോ മേച്ചിൽ പ്രദേശവും ഒരു ടണ്ണോളം ഉണക്കപ്പുല്ല് ഉൽപ്പാദിപ്പിക്കുമായിരുന്നു. അവർക്ക് 50 ടൺ ഉണക്കപ്പുല്ല് വളർത്താമെങ്കിൽ അതിന്റെ അർത്ഥം 50 കന്നുകാലികളെ അവർക്ക് അവിടെ ഇടാമെന്നാകുന്നു. 1000 ടണ്ണോളം പുല്ല് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞാൽ 1000 കന്നുകാലികളെ കടത്തിക്കൊണ്ടുപോകാം. ഓരോ മനുഷ്യരും അവരുടെ പശുക്കളുടെ മേലെ ഒരു അടയാളം വഹിച്ചിരുന്നു. അവർ ഈ അടയാളത്തെ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് തീർച്ചയാണ്. കാരണം വ്യത്യസ്തമായ മേച്ചിൽ പ്രദേശത്ത് അവർ ഇവയെ തമ്മിൽ കൂട്ടിച്ചേരാൻ ഇടയാക്കിയിരുന്നില്ല. വനപാലകൻ ഏത് തരത്തിലുള്ള അടയാളമാണ് കടന്നുപോകുന്നത് എന്നുള്ളതിൽ താല്പര്യം കാണിച്ചിരുന്നില്ല. കാരണം എല്ലാ രീതിയിൽപ്പെട്ട അടയാളങ്ങളും അതിലുണ്ടായിരുന്നു. എന്നാൽ ഒരു കാര്യം അവന് വാസ്തവമായും പരിശോധിക്കേണ്ടതുണ്ടായിരുന്നു. അത് രക്തത്തിന്റെ അടയാളമാണ്. അവ ഹെർഫോർഡിൽ പതിപ്പിച്ചതായിരിക്കണം, അല്ലെങ്കിൽ ഈ വാതിൽ കൂടെ കടന്നുപോകാൻ കഴിയുകയില്ല, അവയെ തിരികെ പറഞ്ഞുവിടും. ന്യായവിധിയുടെ നാളിലും ഇപ്രകാരമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നാം ഏത് തരത്തിൽപ്പെട്ട മുദ്ര അടിക്കപ്പെട്ടവരാണെന്ന് കാര്യമല്ല, എന്നാൽ രക്തത്തിന്റെ നാട് അവിടെ ഉണ്ടോ എന്നുള്ളതാണ്. അതാണ് കണക്കാക്കപ്പെടുന്നത്. അത് രക്തനാടയാകുന്നു. സഹോദരൻ ഡേവിഡ് നമ്മോടുകൂടെ ഉള്ളതിൽ നാം വളരെയധികം സന്തോഷിക്കുന്നു. കുറച്ചു നേരം മുമ്പ് ഞാൻ സഹോദരൻ എസ്തേൽ ബീലറിനെ കണ്ടിരുന്നു. പിന്നിലായി എവിടെയോ അദ്ദേഹം എഴുന്നേൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു. മറ്റുള്ള ശുശ്രൂഷകരിൽ നിന്നും ഇന്ന് രാത്രിയിൽ നാം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം സഹോദരൻ റൂഡലും ബാക്കിയുള്ളവരും, കാരണം അവർ അർദ്ധരാത്രി വരെ നിൽക്കാൻ പോവുകയാണ്. സഹോദരൻ ഡേവിഡിന് അർദ്ധരാത്രി വരെ നിൽക്കാൻ കഴിയുന്നതല്ല, അദ്ദേഹം എല്ലായിടത്തും ആവശ്യമുള്ള ഒരു പ്രത്യേക വ്യക്തിയാണ്. സഹോദരൻ റോജേഴ്സ് അദ്ദേഹം ഇവിടെ ഉണ്ടെന്ന് കേട്ട ഉടനെ തന്നെ 10 മണിയോടെ അവിടെ എത്തുന്നതിനായി ആളെ അയക്കാൻ പോകുന്നതാണ്. അതുകൊണ്ട് അദ്ദേഹം ഉടനെ തന്നെ ഇവിടെ നിന്ന് പോകുകയും ലൂയിവിലയുടെ തെക്ക് ഭാഗത്തുള്ള വഴിയിലുമായിരിക്കും. സഹോദരൻ ഡേവിഡ് നമ്മോടൊപ്പം ഉണ്ടായിട്ട് കർത്താവ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിലിടുന്ന കാര്യം എന്ത് തന്നെയായാലും അത് നമ്മോട് പ്രസംഗിക്കുന്നതിനായി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഞാൻ ഓർത്തിരുന്നു. സൗത്ത് ആഫ്രിക്കയിൽ നിന്നുമുള്ള സഹോദരൻ ഡേവിഡ് ഡുപ്ലസിസിനെ നാം എല്ലാവരും ഇഷ്ടപ്പെടുന്നു. ഞാൻ ഈ കാര്യത്തെ നിങ്ങളോട് പറയട്ടെ, അതായത് ഞാൻ കർത്താവ് എനിക്ക് തന്നതായ പ്രചാരണ പ്രവർത്തനങ്ങളുമായി ആഫ്രിക്കയിലായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരനായ ജസ്റ്റിസ് എന്റെ വ്യാഖ്യാതാവായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് സഹോദരൻ ജസ്റ്റിസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നു. ഡ്യൂപ്ലസിസ് സഹോദരന്മാർ വളരെ നല്ല കുടുംബക്കാരായ ജനങ്ങളാകുന്നു. എനിക്കറിയാവുന്നിടത്തോളം അവരെല്ലാവരും ശുശ്രൂഷകരും അദ്ദേഹത്തിന്റെ പിതാവും ഒരു ശുശ്രൂഷകനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അവരൊരു നല്ല കുടുംബക്കാരായ ജനങ്ങളാകുന്നു. കൂടാതെ സഹോദരൻ ഡേവിഡിന് സഭകളുടെയും ലോകത്തെങ്ങുമുള്ള വിഭാഗീയ സഭകളുടെയും ഇടയിൽ ഒരു വിശിഷ്ടമായ പേരാണുള്ളത്. ഇപ്പോൾ സഹോദരൻ ഡേവിഡ് ഇവിടെ കടന്നു വന്ന് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക, അല്ലെങ്കിൽ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നത് എന്തായാലും പറയുക, കടന്നു വരൂ. ഇന്ന് രാത്രിയിൽ എന്റെ സഭയോട് അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ കഴിയുന്നതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. ഇത് ഞങ്ങളുടെ പാസ്റ്ററായ സഹോദരൻ ഓർമൻ നെവിൽ ആകുന്നു. സഭയോട് പറയുകയാണിത്, ഇതെന്റെ വിലയേറിയ ഒരു സുഹൃത്തും ദൈവത്തിന്റെ സേവയിൽ നമ്മുടെ സഹപടയാളിയുമായ സൗത്ത് ആഫ്രിക്കയിൽ നിന്നുമുള്ള സഹോദരൻ ഡേവിഡ് ഡുപ്ലസിസ് ആകുന്നു. സഹോദരൻ ഡേവിഡ്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
Talk. Amen. We all did. Brother David, hurry right back and be with us again.
Amen. സഹോദരൻ ഡേവിഡ് വേഗം ഞങ്ങളോടൊപ്പം തിരികെ വീണ്ടും എത്തുക. അത് വളരെ നന്നായിരിക്കുന്നു. നാം തീർച്ചയായും അതിൽ സന്തോഷിക്കുന്നു. സഹോദരൻ ഡേവിഡ് ഇപ്പോൾ ഇവിടെ വെച്ച് പറഞ്ഞതായ ചില കാര്യങ്ങൾ എന്റെ പക്കൽ പേനയുണ്ടായിരുന്നെങ്കിൽ അത് കുറിച്ചെടുക്കാമായിരുന്നു എന്ന് ഞാൻ ആശിക്കുകയായിരുന്നു. എന്നാൽ ഞാൻ കൊച്ചുമക്കളെ എല്ലായ്പ്പോഴും ഓർക്കും.
Well, we sure appreciate the visit of our brother. And he is, was the...
നമ്മുടെ സഹോദരന്റെ ഈ സന്ദർശനത്തെ നാം തീർച്ചയായും പ്രശംസിക്കുന്നു. അദ്ദേഹം പെന്തിക്കോസ്തുകാരായ വിശ്വാസികളുടെ ലോക സമ്മേളനവുമായി സംബന്ധിക്കപ്പെട്ടിരിക്കുകയും ലോകത്തെങ്ങുമായി അദ്ദേഹത്തിന്റെ ജോലിയുടെ കർത്തവ്യത്തിൽ ഒരു മഹാനായ വ്യക്തിയുമാകുന്നു. ഈ പുതുവർഷ രാത്രിയിൽ നമ്മോടുകൂടെ സംസാരിക്കുന്നതിന് സഹോദരൻ ഡേവിഡിനെ നമുക്ക് കിട്ടിയതിൽ നാം ഭാഗ്യമുള്ളവരാകുന്നു. നമ്മുടെ കർത്താവിനെക്കുറിച്ചും അവന്റെ ദാസനെക്കുറിച്ചും മഹാന്മാരായ വ്യക്തികൾ ചിന്തിക്കുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാൻ കഴിയും. നാളെ പുതുവർഷമായിരിക്കെ അതിന് കുറച്ച് നാഴികൾ മാത്രം അവശേഷിച്ചിരിക്കുന്നു. എനിക്ക് അതിരാവിലെ പുറപ്പെടേണ്ടതായിട്ടുള്ളതിനാൽ സഹോദരൻ നെവിൽ അനുവദിക്കുന്ന പക്ഷം ഞാൻ സ്വല്പം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ സഹോദരൻ ബീലറും മറ്റ് സേവകരും ഇവിടെ ഉണ്ടായിരിക്കുന്നു. അധിക സമയം ഞാൻ എടുക്കുകയില്ല. നാം ആമേൻ പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ അതൊരു അത്ഭുതകരമായ സന്ദേശമായിരിക്കും. കൂടാതെ ഇന്ന് രാത്രിയിൽ നമുക്കിവിടെയുള്ള കാര്യങ്ങൾക്കായി നമുക്ക് കർത്താവിനോട് വളരെ നന്ദിയുള്ളവരായിരിക്കാൻ കഴിയുന്നു. ഇത് പുതുവർഷ രാത്രിയായിരിക്കെ നാം പുതുവർഷം കടന്നു വരുന്നതുവരെ ദൈവരാജ്യത്തിന്റെ പ്രസംഗത്താൽ നമ്മൾ ഓരോരുത്തരെയും ഓരോരുത്തർക്കും ആതിഥ്യം നൽകുന്നു. നേരം വെളുക്കുന്നതിന് മുമ്പേ ഞാൻ എഴുന്നേറ്റിരുന്നു. ഡേവിഡിനെ പോലെ ഞാനിപ്പോൾ ചെറുപ്പമല്ല. അദ്ദേഹത്തിന് ചെറുപ്പമായിട്ട് തോന്നുന്നതുപോലെ എനിക്ക് തോന്നിയെന്ന് വരില്ല. തീർച്ചയായും ഡേവിഡ് എന്നെക്കാളും സ്വല്പം മൂത്തവനാണ്. അദ്ദേഹം 7-8 ഒരുപക്ഷെ 10 എന്നെക്കാൾ മൂത്തവനാകുന്നു. എന്നാൽ അദ്ദേഹം തീർച്ചയായും ദൈവത്തിനു വേണ്ടി ഒരു തീപന്തമാകുന്നു. ഈ വർഷം ദൈവരാജ്യത്തിന് വേണ്ടി 50,000 miles അദ്ദേഹം സഞ്ചരിച്ചിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ സഹോദരൻ റോജേഴ്സിന്റെ അടുക്കൽ പ്രസംഗിക്കാനുള്ള വഴിയിലായിരിക്കും. നാളെ മറ്റാരുടെയെങ്കിലും അടുക്കലും പിന്നെ തിരികെ വീണ്ടും തിങ്കളാഴ്ച നമ്മുടെ അടുക്കൽ എത്തുന്നതുമായിരിക്കും. അതുകൊണ്ട് വരുമാനിരിക്കുന്നതായ ലോകവ്യാപകമായ പര്യടനത്തിന്റെ ഒരുക്കങ്ങൾക്കു വേണ്ടി എനിക്ക് അദ്ദേഹത്തെ കണ്ടുമുട്ടേണ്ടതായിട്ടുണ്ട്. വരുന്ന മാർച്ച് മാസം ഞങ്ങൾ ആഫ്രിക്കയിലായിരിക്കും എന്ന് ഇന്ന് ഉച്ച സമയം എനിക്കറിയാനിടയായി. അതിന്റെ തുടക്കമായി പൂർണ്ണ സുവിശേഷ വാണിജ്യക്കാരുടെ ക്ലേറ്റൺ സിൻഡ്രോമിനെ എനിക്ക് ഹട്ടിയിലെ ജമേഷ്യയിലേക്കുള്ള ഒരുക്കങ്ങൾക്കായി ഈ ആഴ്ചയോ വരുവാനിരിക്കുന്ന ആഴ്ചയോ കണ്ടുമുട്ടേണ്ടതായിട്ടുണ്ട്. അടുത്ത ആഴ്ച ഞാൻ കെന്റുക്കിയിലേക്കോ ജോർജിയയിലേക്കോ അവിടെയുള്ള കുറച്ച് യോഗങ്ങൾക്കായി പോകുന്നതാണ്. തിരികെ വരുമ്പോഴോ കെന്റുക്കിയിലേക്ക് പോകുന്ന വഴിക്കോ ഒരു രാത്രി ഇവിടെയും ഒരു രാത്രി അവിടെയുമായി ഈ സഭകളെ എടുക്കുന്നതാണ്. അവിടുന്ന് നേരെ തിരികെ വന്ന് അറ്റ്ലാന്റിക് സിറ്റിയിലേക്ക് 27-30 യോഗത്തിലായിരിക്കും. 1st രാവിലെ അവിടെ നിന്നും കിങ്സ്റ്റണിലെ ജമേഷ്യയിലെ റേസ് ട്രാക്കിൽ തുടങ്ങുന്ന 10 യോഗത്തിലായിരിക്കും. അവിടെ നിന്നും ഹേട്ടിയിലേക്കും പിന്നെ എവിടെയാണ് പോകേണ്ടതെന്ന് നമുക്കറിയില്ല. അത് കർത്താവ്
നയിക്കുന്നതുമായിരിക്കും.
ഇതെല്ലാം ഇപ്പോൾ ഒരുക്കങ്ങളാണ്. ഞാൻ ഇതുവരെ യെസ് പറഞ്ഞിട്ടില്ല. ഡേവിഡ് ഇവിടെയുണ്ട്, ക്ലേറ്റി വരുന്നു, ഗോർഡൻ സഹോദരൻ ഗോർഡൻ ലിൻസെ സൗത്ത് അമേരിക്കയിലേക്ക് വരുന്നു. ബാക്കിയുള്ളവർ ലത്തീൻ ഭാഷക്കാരായ അമേരിക്കയിലെ ക്രിസ്തീയ വാണിജ്യക്കാരായ മനുഷ്യരാകുന്നു. സഹോദരൻ ഡേവിഡ് സ്വിറ്റ്സർലൻഡിലേക്കും ജർമ്മനിയിലേക്കുമാകുന്നു. എന്നാൽ ഇതുവരെയും നമുക്ക് യാതൊന്നും അറിയില്ല. നിങ്ങൾ പ്രാർത്ഥനയിലായിരിക്കുക. എനിക്കുള്ള ഏറ്റവും നല്ല അറിവ് പ്രകാരം ദൈവം കൽപ്പിക്കാതെ ഒരിടത്തും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവനാൽ നയിക്കപ്പെട്ട് ഞാൻ പോകുമ്പോൾ, ഞാൻ വിമാനത്തിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ, എന്തു തന്നെ വിരോധങ്ങൾ ഉണ്ടായാലും ഞാൻ കർത്താവായ യേശുവിന്റെ നാമത്തിൽ വരുന്നുവെന്ന് എനിക്ക് പറയാൻ കഴിയും. ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിനായി ഞാൻ ഡേവിഡിനോട് വളരെ നന്ദിയുള്ളവനാകുന്നു. അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാകുന്നു. കൂടാതെ കർത്താവിന്റെ ഈ ശുശ്രൂഷയിൽ അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്യുന്നു. തീർച്ചയായും അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. കൂടാതെ എന്റെയും സഹോദരൻ ഡേവിഡിന്റെയും പേരുകൾ തമ്മിൽ സഹകരിക്കപ്പെട്ട് ലോകം മുഴുവൻ ഇപ്പോൾ ആയിരിക്കുന്നു. ഇപ്രകാരമുള്ള ഒരു വ്യക്തിയോടൊപ്പമുള്ള സഹകരണത്തിനായി ഞാൻ സന്തോഷവാനാകുന്നു. സ്നേഹിതരെ, ഞാനത് വിലമതിക്കുന്നു. എന്നാൽ സഹകരണത്തിൽ ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നത് യേശു ക്രിസ്തുവിനോട് കൂടെയാണ്. ദൈവപുത്രനായ അവനാണ് ഏറ്റവും വലിയവൻ. ഇപ്പോൾ സഹോദരൻ നെവിലും മറ്റു ചില സഹോദരന്മാരും കുറച്ചു നേരത്തിനുള്ളിൽ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. എന്നാൽ ഞാൻ തിരുവഴുത്തിൽ നിന്നും ഒരു ചെറിയ കാര്യം ഇപ്പോൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു. പുതുവർഷത്തിലേക്ക് കടക്കുന്ന രാത്രിയിൽ പല വ്യത്യസ്തമായ പ്രാസംഗികരെ കാണുകയും അവർ ഒരു വിഷയത്തെ സമീപിക്കുകയും അതിൽ നിന്നും എന്താണ് പറയുന്നതെന്നും മറ്റും കേൾക്കുന്നത് ഒരു നല്ല കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓരോരുത്തർക്കും പ്രസംഗിക്കുന്നതിന് അവരുടേതായ രീതികളുണ്ട്. നിങ്ങൾക്കറിയാമോ, ദൈവം നമ്മെ എല്ലാവരെയും ഒരുപോലെ നിർമ്മിച്ചിട്ടില്ല. അവൻ നമ്മെ വ്യത്യസ്തരായി ഉണ്ടാക്കിയിരിക്കുന്നു. നമ്മുടെ രൂപത്തിൽ അവൻ നമ്മെ വ്യത്യസ്തമായി ഉണ്ടാക്കിയിരിക്കുന്നു. അവൻ ലോകത്തെയും വ്യത്യസ്തമായി ഉണ്ടാക്കിയിരിക്കുന്നു. പല വലിയ പർവ്വതങ്ങളും ചെറിയ മലകളും പുൽപ്രദേശങ്ങളും മരുഭൂമിയും വലിയ വെള്ളപ്പൂക്കളും നീലപ്പൂക്കളും അങ്ങനെ എല്ലാം വ്യത്യസ്തമായ തരത്തിൽപ്പെട്ടതാകുന്നു. അവൻ നമ്മെ ഇപ്രകാരം വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നു. അത്രമാത്രം, അവൻ ചുവന്ന തലക്കാരനെയും കറുത്ത തലക്കാരനെയും വെള്ള തലക്കാരനെയും തവിട്ട് തലക്കാരനെയും വണ്ണമുള്ളവനെയും മെലിഞ്ഞവനെയും പൊക്കമുള്ളവനെയും അങ്ങനെ എന്തെല്ലാമാകുന്നു. മനസ്സിലായില്ലേ? അവൻ നമ്മെ വ്യത്യസ്തതയുള്ളവരാക്കി ഉണ്ടാക്കിയിരിക്കുന്നു. ദൈവം വൈവിധ്യത്തിന്റെ ദൈവമാകുന്നു. ഞാൻ അത് ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? എന്നാൽ എല്ലായ്പ്പോഴും ഒരേ കാര്യം തന്നെയാണോ? ഞാൻ അത് ഇഷ്ടപ്പെടുന്നു.
So let us turn now in our scriptures over in the book of St. Matthew. St. Matthew's Gospel, beginning with the fourth verse. I want to read for a...
അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് തിരുവെഴുത്തിലേക്ക് മറിച്ചിട്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നിന്നും കർത്താവ് നമ്മെ സഹായിക്കുന്നതിനു വേണ്ടി വായിക്കാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ മത്തായി 4-ാം അധ്യായം.
I believe before we read, let's pray. Gracious Heavenly Father,
നാം ഇത് വായിക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രാർത്ഥിക്കാം. കൃപാലുവായ സ്വർഗീയ പിതാവേ, ഈ പുതുവർഷത്തിൽ നന്ദി നിറഞ്ഞ ഹൃദയങ്ങളോടെ വീണ്ടും ഞങ്ങൾ നിന്നെ സമീപിക്കുന്നു. ഞങ്ങൾ അങ്ങയെ സമീപിക്കുകയും കഴിഞ്ഞുപോയ ഞങ്ങളുടെ സകല കരുതലിനെയും അങ്ങയുടെ അടുക്കലേക്ക് കൊണ്ടുവരികയും നീ അവയെ വിസ്മൃതിയുടെ മഹാസമുദ്രത്തിലേക്ക് ഇട്ടിട്ട് ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങൾക്കെതിരായി ഇനിയും ഓർക്കരുതെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ ഞങ്ങളുടെ ആത്മീയ ജീവനെ മാത്രമല്ല, എന്നാൽ അങ്ങയോടുള്ള ഞങ്ങളുടെ കൂട്ടായ്മയും പരിശോധിക്കാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മാവ് ഞങ്ങളോട് ഇടപെടാൻ ഇടയാക്കണമേ. കർത്താവെ, എന്തെങ്കിലും അശുദ്ധമായ കാര്യം ഞങ്ങളിൽ ഉണ്ടെങ്കിൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറ് ദൂരത്തായിരിക്കുന്നതുപോലെ അത് ഞങ്ങളിൽ നിന്നും ദൂരത്താക്കണമേ. ഞങ്ങൾക്കെതിരായി അത് വീണ്ടും ഓർക്കപ്പെടാതിരിക്കുന്നതിന് വിസ്മൃതിയുടെ മഹാസമുദ്രത്തിലേക്ക് അത് എറിഞ്ഞു കളഞ്ഞിട്ട് ഞങ്ങളെ പുതുവർഷത്തിലേക്ക് കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകപ്പെട്ടു വെടിപ്പോടും തയ്യാറായും പ്രവേശിക്കുവാൻ ഇടയാക്കണമേ. ഈ 1960 ഞങ്ങൾ നിനക്ക് സേവ് ചെയ്തിട്ടുള്ളതിലും വെച്ച് ഏറ്റവും മഹത്തായതാക്കണമേ. ഞങ്ങൾക്ക് അത്യധികം സമൃദ്ധിയായും നൽകണമേ. കർത്താവെ, ഇപ്പോൾ പുരോഗതിയിലായിരിക്കുന്ന ഈ യോഗങ്ങളെല്ലാം, അതായത് സഹോദരൻ ഡ്യൂപ്ലസിനോടൊപ്പം ലോകമെങ്ങും ഏഷ്യയിലും യൂറോപ്പിലും എല്ലായിടത്തുമുള്ള ഈ യോഗങ്ങൾ നിന്റെ ഇഷ്ടപ്രകാരമാകുകയും നിന്റെ ശക്തി ഇതിനുവേണ്ടി ഞങ്ങളെ സഹായിക്കാനും നയിക്കുവാനും ഇടയാക്കണമേ. കർത്താവ്, എപ്പോഴെങ്കിലും ഞങ്ങൾ അങ്ങയുടെ നിയോഗിക്കപ്പെട്ട ദിവ്യപാതയിൽ നിന്നും പുറത്തായാൽ നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് തിരികെ ഞങ്ങളെ യഥാസ്ഥാനത്താക്കണമേ. ഇതനുവദിച്ചു തരണമേ. കർത്താവ്, ഈ ചെറിയ സഭയെ അനുഗ്രഹിക്കണമേ. ഏകദേശം 30 ദൈവത്തിന്റെ കൃപ ഒരു കൂട്ടം എളിമേറിയ ജനങ്ങളോടുള്ളതിന്റെ ഓർമ്മയ്ക്കായി ഇതിപ്പോൾ ഇവിടെ നിൽക്കുന്നുവെന്ന് ഞാൻ ഊഹിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ ഇടയനായ സഹോദരൻ നെവിലിനെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സഭയെ മുഴുവനും നീ അനുഗ്രഹിക്കണമേ. നീ ഇവിടുത്തെ ട്രസ്റ്റിമാരെയും ഡീക്കന്മാരെയും പാട്ട് നയിക്കുന്നവരെയും പിയാനോ വായിക്കുന്നവരെയും സകല സഭാജനങ്ങളെയും സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നവരെയും അങ്ങനെ എന്തെല്ലാം ഉണ്ടോ അതിനെയെല്ലാം നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ഈ വർഷം നിന്റെ കൃപയിൽ ഞങ്ങൾ വളരുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങളുടെ അംഗത്വം കൂടുതൽ അധികമായി വളരുവാനും നിന്റെ കൃപ ഇനിയും കൂടുതലായിട്ട് കഴിഞ്ഞുപോയ വർഷങ്ങളിലും കൂടുതലാക്കണമേ. പിതാവേ, ഇത് അനുവദിച്ചു തരണമേ. ഇപ്പോൾ അങ്ങയുടെ വചനത്തിൽ നിന്നും ഞങ്ങൾ വായിക്കാൻ പോകുന്ന ഈ വിഷയത്തെ ഞങ്ങൾ സമീപിക്കുമ്പോൾ നീ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, നിനക്ക് മാത്രമേ അത് വ്യാഖ്യാനിക്കാൻ കഴിവുള്ളതല്ലോ. അതുകൊണ്ട് ദൈവരാജ്യത്തിനു വേണ്ടി നീ ഇത് അനുവദിച്ചു തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. അടുത്ത കുറച്ച് നിമിഷത്തേക്ക് ഞാൻ തിരഞ്ഞെടുത്ത വിഷയത്തെ ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണ്. അത് തിരുവെഴുത്തിൽ നിന്നും നാം എടുത്തിരിക്കുന്നത് ഞാൻ വായിക്കാൻ പോവുകയാണ്. ആ വിഷയത്തെ അന്ന് മുതൽ എന്ന് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ തൊണ്ട പരുഷമായി കൊണ്ടിരുന്നതിനാൽ എനിക്ക് വരുവാൻ കഴിയുമെന്ന് വിചാരിക്കുന്നില്ല എന്ന് ഞാൻ കഴിഞ്ഞ രാത്രിയിൽ പറഞ്ഞിരുന്നു. ഇന്നലെയോ അല്ലെങ്കിൽ മിനിഞ്ഞാന്നോ എന്റെ ഭാര്യ എന്നോട് അങ്ങനെയെങ്കിൽ നിങ്ങൾ പള്ളിയിൽ പോകുന്ന കാര്യം സംശയമാണല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പ്രിയെ, എനിക്കങ്ങനെ തോന്നുന്നില്ല, എന്റെ തൊണ്ട അത്യധികം പരുഷമായിരിക്കുന്നു. അന്ന് രാത്രിയിൽ തന്നെ ഞാൻ തിരുവഴുത്തെടുത്ത് ഈ കാര്യങ്ങളെ വായിച്ചുകൊണ്ടിരുന്നു. സഹോദരൻ സോത്മാൻ കടന്നു വന്നിട്ട് നാളെ രാത്രിയിൽ നിങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഓ, ഞാൻ അവിടെ എത്തിയിരിക്കും. മീഡ എന്നെ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞു, നീ അത് മനസ്സിലാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ആരെയും തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ് നയിക്കപ്പെടുന്ന ആരെയും തന്നെ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മുടെ കർത്താവിനെ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവൻ ഒരു വട്ടം ഒരു രീതിയിൽ സംസാരിക്കുകയും മറ്റൊരു വട്ടം വേറൊരു മാതിരിയിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. മറ്റെവിടെയോ മറ്റെന്തിനെ കുറിച്ച് അവൻ പറഞ്ഞിരുന്നു. ചിലപ്പോൾ അത് യേശു സംസാരിക്കുകയും മറ്റു ചിലപ്പോൾ ദൈവവുമായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? ശിഷ്യന്മാർ തന്നെയും ഒരു വട്ടം പറഞ്ഞു, ഇപ്പോൾ നീ സ്പഷ്ടമായി സംസാരിക്കുന്നു, ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിനുശേഷം യേശു അവരോട്, ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു. ആത്മാവിൽ നയിക്കപ്പെടുന്നതിനാൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയും ദൈവം മറ്റെവിടെയോ നിങ്ങളെ ഉപയോഗിക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നതായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ ആത്മാവിൽ നയിക്കപ്പെട്ടിട്ട് ഇവിടെ നിൽക്കുകയും മറ്റൊരിടത്ത് പോവുകയും ചെയ്യേണ്ടതായി വരും. ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതത്തോടു കൂടിയവരായിട്ട് അവർ വിചിത്രമായവരും പ്രത്യേക തരത്തിലുള്ള ജനങ്ങളുമാകുന്നു. അതിനാൽ ഞാൻ എല്ലായ്പ്പോഴും പറയും, കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഞാനത് ചെയ്യും. ഞാൻ ആർക്കെങ്കിലും ഒരു വാഗ്ദത്തം ചെയ്താലും കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഞാനത് ചെയ്യും എന്ന് പറയും. ആ കാരണത്താൽ പിന്നെ അത് കർത്താവിന്റെ ഇഷ്ടപ്രകാരമല്ലാത്ത കാര്യമായിരിക്കാം. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഞാൻ ഈ സന്ദേശത്തെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. ഈ സന്ദേശത്തിനിടയിൽ വെച്ച് തന്നെ അവൻ എന്നെ കാലിഫോർണിയയിലേക്ക് പോകുന്നതിനായി വിളിക്കാൻ കഴിയും. ഞാൻ മറ്റെല്ലാ കാര്യങ്ങളെയും ഇവിടെ ഇട്ടിട്ട് എനിക്ക് കഴിയാവുന്നത്രയും വേഗം കാലിഫോർണിയയിലേക്ക് പോകും. ഇപ്രകാരം ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. യാതൊന്നും എന്നെ ബന്ധനത്തിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്തെങ്കിലും വലിയ മഹത്തായ ഒരു കാര്യമാകുന്നതിനോ അല്ലെങ്കിൽ കോടിക്കണക്കിന് ഡോളറുകൾ വരെയുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് തന്നെ അത്രയും കാശ് ആവശ്യമുണ്ടായിട്ട് ദിവസവും അതെന്നെ ബന്ധിക്കുന്നതിനോ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ദൈവം പറയുമ്പോൾ, അതായത്, നീ ഈ ജനങ്ങളുടെ അടുക്കലേക്ക് പോകുക, അവിടെ വെറും 5 പേർ മാത്രമേ ഉള്ളൂ, എന്നാൽ നീ അവിടേക്ക് പോയിട്ട് ഞാൻ പോകാൻ നിന്നോട് പറയുന്നത് വരെ അവിടെ തന്നെ നിൽക്കുക എന്ന് ദൈവം പറയുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവിടെ പോകാൻ ആഗ്രഹിക്കുന്നു. യാതൊരു ബാധ്യതയും അതിലില്ല. അവൻ എന്നെ വിദേശത്തേക്ക് അയക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനെക്കുറിച്ച്, അതായത് ജർമ്മനിയിലേക്കും അല്ലെങ്കിൽ ആഫ്രിക്കയിലേക്കും പോകുന്നതിനെ പറ്റി ഇപ്പോൾ സൂചിപ്പിച്ചിരുന്നു. ആഫ്രിക്കയിലേക്ക് പോകുന്നതിനെ കുറിച്ച് ദൈവം എന്റെ ഹൃദയത്തിലിട്ട ഉടനെ തന്നെ ഏതോ കോഴീശ്വരിയായ ഒരു സ്ത്രീ പറഞ്ഞു, ഒരു മഹിള പറഞ്ഞു, ഞാൻ ഈ യാത്രയ്ക്ക് ജാമ്യം നിന്നിട്ട് അതിന്റെ സകല ചെലവും എടുത്തുകൊള്ളാം. നോക്കൂ, അത്രമാത്രം എന്റെ പിതാവിനെല്ലാം അവകാശപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ കാശിനും മറ്റു കാര്യങ്ങൾക്കുമായി എന്തിനാണ് വിഷമിക്കുന്നത്? മനസ്സിലായില്ലേ? ദൈവത്തിന് ഈ ധനവാനോടോ അല്ലെങ്കിൽ ആ ധനവാനോടോ, ഈ മനുഷ്യനോടോ അല്ലെങ്കിൽ ആ മനുഷ്യനോടോ സംസാരിക്കാൻ കഴിയും. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. ദൈവം ഇതെല്ലാം കരുതിക്കൊള്ളും. സഹോദരൻ റോയ്, നാം ജീവിക്കേണ്ട രീതി അതാകുന്നു. അവൻ ചുമതല എടുക്കട്ടെ, അതത്രയും
നന്നായിരിക്കും.
ഇപ്പോൾ തിരുവെഴുത്തിൽ നിന്ന് 4 അധ്യായത്തിലേക്ക് തിരിക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4 അധ്യായത്തിന്റെ 12 വാക്യം തൊട്ട് നമുക്ക് വായിക്കാം.
Now when Jesus had been, and now when Jesus had heard that John was cast into prison, he departed unto Galilee, leaving Nazareth, he came and dwelt in Capernaum, which is upon the sea coast in the borders of Zebulun at Naphtali, that it might be fulfilled which was spoken by Isaiah the prophet, saying,
യോഹന്നാൻ തടവില എന്ന് കേട്ടാറേ, അവൻ ഗലീലയ്ക്ക് വാങ്ങിപ്പോയി. നസറത്ത് വിട്ട് സെബൂലിന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കഫർനഹൂമിൽ ചെന്ന് പാർത്തു. സെബൂലൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുള്ള നാടും ജാതികളുടെ ഗലീലയും. ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശമുദിച്ചുവെന്ന് യെശയ്യ പ്രവാചകൻ മുഖാന്തരം അരുളിച്ചെയ്തത് നിവൃത്തിയാകുവാൻ ഇടവന്നു. അന്നുമുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. ഞാൻ അന്നുമുതൽ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നാം എല്ലാവരും മനുഷ്യരായിരിക്കെ ഒരു പ്രത്യേക സമയം തൊട്ടുള്ള കാര്യങ്ങളെ നാം എല്ലാവരും ചിന്തിക്കും. അന്നുമുതൽ ഇന്ന ഇന്ന കാര്യം നടന്നു എന്ന് നാം പറയും.
And now, many times you meet an old man or an old woman, and they like to refer back to the time.
പലപ്പോഴും നിങ്ങൾ ഒരു വൃദ്ധനെയോ അല്ലെങ്കിൽ ഒരു വൃദ്ധയെയോ കണ്ടുമുട്ടുമ്പോൾ അവർ എന്തെങ്കിലും സംഭവിച്ച ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഒരു സമയത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കും. അതായത് ഇത് അന്ന് മുതലായിരുന്നുവെന്ന് സ്പഷ്ടമായി അവർക്കത് പറയാൻ കഴിയും.
Now I suppose there's practically all of us here tonight could call to remembrance of
ഇന്ന് രാത്രിയിൽ ഇവിടെയുള്ള നമുക്കെല്ലാവർക്കും പ്രാവർത്തികമായിട്ട് ഒരു പ്രത്യേക സമയത്ത് നടന്ന ഒരു പ്രത്യേക കാര്യത്തെ നമ്മുടെ ഓർമ്മയിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന് ഞാൻ സങ്കല്പിക്കുന്നു. അന്ന് മുതൽ എന്തോ മാറ്റമുണ്ടായി. ഇന്ന ഇന്ന ഒരു കാര്യം ആ സമയത്ത് സംഭവിച്ചു. അന്ന് മുതൽ അത് വ്യത്യസ്തമായിരിക്കുന്നു. നമുക്കങ്ങനെ കഴിയുന്നത് ഒരു നല്ല കാര്യമാകുന്നു. അങ്ങനെ നാം ഓർക്കുന്നതായി കാര്യങ്ങളിൽ മാറ്റം വന്നിരിക്കുന്നതായി ചിലത് അർഹതയുള്ളതാകുന്നു. എന്നാൽ അവയിൽ ചിലത് ചിന്തിക്കുവാൻ പോലും അർഹതയുള്ളതല്ല. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒരു വേശ്യയായ സ്ത്രീ പറയുകയാണ്, ഞാൻ നല്ലവളും നീതിയോടുകൂടിയും സന്മാർഗിയായ ഒരു പെൺകുട്ടിയായും ഇരുന്ന ഒരു സമയമുണ്ടായിരുന്നു. എന്നാൽ ഒരു പ്രത്യേക രാത്രിയിൽ ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് ഒരു പ്രത്യേക കാര്യം സംഭവിച്ചു. ആ സമയം തൊട്ട് ഞാൻ തെറ്റായ മാർഗത്തിലായിരിക്കുന്നു. അവളുടെ ജീവൻ പാപത്താലും ഇരുട്ടിനാലും അന്ധകാരത്താലും അവലക്ഷണം ചെയ്യപ്പെട്ടിട്ട് ന്യായവിധി മാത്രം അവൾക്കായി കാത്തിരിക്കുന്നു. എന്നാൽ ആ നിശ്ചിത സമയം തൊട്ട് അവൾ തെറ്റായ മാർഗത്തെ എടുത്തതു മുതൽ ഇത് സംഭവിച്ചു എന്നവൾ ഓർക്കാൻ കഴിയും. ഒരു മദ്യപാനിയെ ഉദാഹരണമായി എടുത്താൽ ഇന്ന് രാത്രിയിൽ അവൻ തെരുവിൽ കിടന്ന് തന്റെ ദുഃഖത്തെ മദ്യപിച്ചകറ്റാൻ ശ്രമിക്കുകയായിരിക്കാം. നിങ്ങൾ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചെന്നിരിക്കാം. അത് കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് മദ്യപാനികളുടെ വലിയ കേന്ദ്രമായ ന്യൂയോർക്കിലെ ഒരു ബൗറിയിൽ വെച്ച് ഞാൻ ചെയ്ത മാതിരിയാണ്. ഞാനൊരു ശുശ്രൂഷകനോടൊപ്പം നടക്കുകയായിരുന്നു. അവിടെ ഒരു മനുഷ്യൻ വഴിയിൽ കിടന്നിരുന്നു. ഓ, ഒന്നല്ല, വളരെ മനുഷ്യരുണ്ടായിരുന്നു. അവർ നിരുപദ്രവകാരികളും നിസ്സഹായകരുമായി അവരുടെ വസ്ത്രങ്ങളുടെ മുൻഭാഗം മുഴുവൻ നനഞ്ഞ് മുഖം വടിക്കാതെ മുഖത്ത് നിറയെ താടി രോമങ്ങളുമായി ഒരു ഭയങ്കരമായ അവസ്ഥയിൽ കിടന്നിരുന്നു. അവർ സമ്പൂർണമായും നിരുപദ്രവകാരികളായിരുന്നു. എന്നോടൊപ്പം ഉണ്ടായിരുന്ന കർത്തൃസേവകൻ പറഞ്ഞു, അവരിൽ ഒരാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് നമുക്ക് സംസാരിച്ചു നോക്കാം. ഞാൻ അവിടെ കിടന്ന ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് ചെന്നു. അയാളുടെ ഒരു കാൽ ഒരു കാറിന്റെ ബമ്പറിന്റെ മേലും അവന്റെ തല വഴിയിലുമായി കിടന്നിരുന്നു. അവിടെ അയാൾ തന്റെ വിശ്രമ മുറിയിലേക്ക് എഴുന്നേറ്റ് പോകാൻ പോലും കഴിയാത്ത അവസ്ഥയിലായി കിടന്നിരുന്നു. ഓ, അയാൾ ഒരു ഭയങ്കരമായ അവസ്ഥയിൽ ഇതുപോലെ കിടന്നിരുന്നു. ഞാൻ അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അയാൾ യാതൊരു ഉത്തരവും തന്നില്ല. അപ്പോൾ ഈ കർത്തൃസേവകൻ അയാളുടെ അടുക്കലേക്ക് കുനിഞ്ഞിട്ട് നീ ആരാകുന്നു എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് അവരുമായി ഇടപെടുന്നത് എങ്ങനെയാണെന്ന് കൂടുതലായി അറിയാമായിരുന്നു.
Finally, he got him roused up enough to say, "If you buy me a drink."
അങ്ങനെ അവസാനം അദ്ദേഹം അയാളെ ഉണർത്തിയിട്ട് അയാൾ പറഞ്ഞു, നീ എനിക്കൊരു മദ്യം വാങ്ങി തരാമെങ്കിൽ എന്ന് അയാൾ ചോദിച്ച ഒരവസ്ഥയിൽ വരെ എത്തി. അയാൾ തന്റെ കൈകൾ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ഈ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ പ്രാസംഗികരാകുന്നു, നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങളോട് പറയാമോ എന്ന് ചോദിച്ചു. അതിന് നീ എനിക്കൊരു മദ്യം വാങ്ങിത്തരാമെങ്കിൽ പറയാം എന്നയാൾ പറഞ്ഞു. എന്നാൽ ഞങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല. അതിനാൽ ഞാൻ പറഞ്ഞു, നിന്റെ ദുഃഖത്തോട് ഇനിയും ദുഃഖം എനിക്ക് കൂടുതൽ ചേർക്കാൻ കഴിയില്ല. ഞാൻ നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ കഥയെല്ലാം ഞങ്ങൾ കേട്ടു. ഒരു രാത്രിയിൽ അയാൾ വീട്ടിലേക്ക് വന്നു. മേശയിൽ പ്രിയപ്പെട്ട ജോൺ എന്ന് സംബോധന ചെയ്യുന്ന ഒരു കത്ത് അയാളുടെ ഭാര്യ എഴുതിയത് വെച്ചിരുന്നു. അയാൾ അവളെ സ്നേഹിച്ചിരുന്നു. അവൾ അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് വേറൊരു മനുഷ്യനോടൊപ്പം ഓടിപ്പോകുകയും അയാൾ വിവാഹമോചിതനാകുകയും ചെയ്തു. എന്നിട്ട് അയാൾ പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്റെ തലവിധി എടുത്തു കളയാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അതിനാൽ ഞാൻ മദ്യശാലയിലേക്ക് പോയി. അന്ന് മുതൽ അദ്ദേഹം ഇതവിടെ ആയിരിക്കുന്നു. ഇത് ലോകമെങ്ങുമുള്ള ഒരു കാര്യമാണ്. ഒരു നുണ പറയുന്നവനെ എടുക്കാം. ഒരു ദിവസം ഞാൻ ഒരു വ്യക്തിയോട് സംസാരിക്കുകയായിരുന്നു. അയാൾ തമാശ പറയുകയാണെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ അയാൾ വളരെയധികം കള്ളം പറയുകയും അയാൾ സ്വയമായി അതിൽ വിശ്വസിക്കുകയും ചെയ്തിരുന്നുവെന്ന് പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാനായി ഇരുന്നിട്ട് ചോദിച്ചു, എന്താണ് നിന്നെ ഇത് ചെയ്യാനിടയാക്കുന്നത്? നീ പറഞ്ഞ കഥകളെല്ലാം ജനങ്ങൾക്ക് വിശ്വസിക്കാൻ തീരെ അപരിഷ്കൃതമായ കാര്യങ്ങളാകുന്നുവല്ലോ. അയാൾ പറഞ്ഞു, ആദ്യമായിട്ട് ഞാൻ നുണ പറഞ്ഞത് എനിക്ക് ഓർക്കാൻ കഴിയുന്നുണ്ട്. ഞാനൊരു നല്ല കുടുംബത്തിൽ വളർന്നുവന്ന ഒരു കൊച്ചുകുട്ടിയായിരുന്നു. ഞാൻ മെടുക്ക് കാണിക്കുന്നതിനായി പോയി കോൺസിൽക്ക് കൊണ്ടുള്ള സിഗരറ്റ് വലിച്ചു. എന്നിട്ട് അതിന്റെ നാറ്റം വായിൽ നിന്നും എടുത്ത് കളയുന്നതിനായി കുറച്ച് കാപ്പി തിന്നു. ഇത് ഞാൻ വീടിന്റെ പിന്നിലായുള്ള ചിമ്മിനിയുടെ പുറകിലായിരുന്നാണ് ചെയ്തത് എന്ന് പറഞ്ഞു. എന്റെ അമ്മ വന്ന് എന്നെ പിടിച്ചത് ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അമ്മ എന്നോട് പറഞ്ഞു, സണ്ണി, ഞാൻ നിന്റെ വായെന്ന് മണത്തു നോക്കട്ടെ. ഞാൻ അമ്മയുടെ മുഖത്തേക്ക് ശ്വാസബൂതി. അവൾ പറഞ്ഞു, നീ വായിലെ മണമോ മറ്റെന്തോ മാറ്റിയെടുക്കുന്നതിനായി കാപ്പി തിന്നിരിക്കുന്നു. നീ എന്ത് ചെയ്യുകയായിരുന്നു? നീ സിഗരറ്റ് വലിക്കുകയായിരുന്നോ? അദ്ദേഹം പറഞ്ഞു, അവളോട് സത്യം പറയുക എന്ന് എന്തോ എന്റെ ഉള്ളിൽ നിന്നും എന്നോട് പറഞ്ഞു. എന്നാൽ ഞാൻ എന്റെ ഹൃദയത്തിന് പ്രതികൂലമായിട്ട്, ഇല്ല അമ്മേ, ഞാൻ സിഗരറ്റ് വലിക്കുകയല്ലായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അന്ന് മുതൽ ഇതെന്നിൽ തുടങ്ങിയിരിക്കുന്നു. ഒരു പ്രത്യേക സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങിയിട്ടുള്ളതായി നമുക്ക് എല്ലാവർക്കും കാണാം. അതിനുശേഷം തൊട്ട് സംഗതികളെല്ലാം മാറാൻ തുടങ്ങിയിരിക്കുന്നു. കൂടാതെ മാനനീയമായ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയും. മനുഷ്യർ നല്ല ഉദ്ദേശത്തോടുകൂടി പുതുതായ കാര്യങ്ങളെ ഒരു പ്രത്യേക സമയത്ത് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ആദ്യമായിട്ട് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ വിദ്യുച്ഛക്തി കണ്ടുപിടിച്ചപ്പോൾ അവർക്ക് ലോകം അതുകൊണ്ട് പിടിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. അവർ ഇനിയും തൊട്ട് ഒരിക്കലും ഒരു യുദ്ധം ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പറയാൻ തുടങ്ങി. കാരണം ഈ വിദ്യുച്ഛക്തിയുടെ ഉയർന്ന വോൾട്ടേജ് കമ്പിവേലികളിൽ കൂടി കടത്തിവിട്ടാൽ പിന്നെ ഒരു മനുഷ്യനും അതിന് മറികടക്കാൻ കഴിയാതെ വരും. അവർ അത് നന്നായി അർത്ഥം വെച്ചിരുന്നു. ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞ ഉടനെ തന്നെ കൈസർ വിൽഹെം സമാധാന സന്ധിയിൽ ഒപ്പിട്ടു. ഇപ്രകാരം അമേരിക്കയിൽ ഞങ്ങളോട് പറയുകയുണ്ടായി. അപ്പോൾ എനിക്ക് ഏകദേശം 9 വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ. ഈ സമയം തൊട്ട് നമുക്കിനിയും ഒരു യുദ്ധം ഒരിക്കലും ഉണ്ടാകുകയില്ല. ഇതെന്നേക്കുമായി ഉറപ്പിച്ചിരിക്കുന്നുവെന്ന് ജനങ്ങളെല്ലാം പറഞ്ഞിരുന്നത് എനിക്കിപ്പോഴും ഓർക്കാൻ കഴിയും. എന്നാൽ നമുക്ക് വേറൊരു യുദ്ധം പിന്നെയും ഉണ്ടായി.
And they said, now we'll have no more wars because we've got a league of nations.
ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് മുമ്പായി അവർ രാഷ്ട്രങ്ങളുടെ ഉടമ്പടി എന്ന് വിളിക്കപ്പെടുന്ന കാര്യമുണ്ടാക്കി. അപ്പോൾ അവർ പറഞ്ഞു, ഇനിയും നമുക്ക് യുദ്ധം ഉണ്ടാകുകയില്ല. കാരണം നമുക്ക് രാഷ്ട്രങ്ങൾ തമ്മിൽ ഉടമ്പടി ഉള്ളതുകൊണ്ട് അത് ലോകത്തെ റോന്തിച്ചിട്ടും, അതിനാൽ എവിടെയെങ്കിലും ഒരു ബഹളമുണ്ടായാൽ എല്ലാ ദേശങ്ങളിൽ നിന്നും ഈ ഉടമ്പടിയിലുള്ള മനുഷ്യർ അവിടെ ചെന്നിട്ട് ലോകത്തെ സമാധാനത്തിലാക്കും. എന്നാൽ അതൊരു പരാജയമായിരുന്നു. അവർ യുദ്ധങ്ങളുമായി മുമ്പോട്ട് തുടർന്നു. ഐക്യരാഷ്ട്ര സംഘടനയും അതേ കാര്യം തന്നെയായിരിക്കും. പേൾ ഹാർബർ വിമാനങ്ങൾ ബോംബിട്ട് നശിപ്പിക്കുന്നതിന്റെ കൃത്യമായ നാഴികയെ മുൻകൂട്ടി പറഞ്ഞ അതേ വ്യക്തിയാൽ നാളെ രാത്രിയിലേക്കോ അല്ലെങ്കിൽ ഞായറാഴ്ച രാത്രിയിലോ ഒരു മുൻകൂട്ടി പറയൽ നടത്തപ്പെട്ടിട്ടുള്ളതായി നമ്മോട് പറഞ്ഞിരിക്കുന്നു. അതായത് ഞായറാഴ്ച രാത്രി 12 മണിക്ക് 70% അമേരിക്കക്കാരായ ജനങ്ങൾ ചാരമായി പോകും. കാരണം റഷ്യ അമേരിക്കയെ ഞായറാഴ്ച രാത്രി 12 മണിക്ക് ബോംബിട്ട് നശിപ്പിക്കുമെന്ന് പേൾ ഹാർബറിനെ കുറിച്ച് മുൻകൂട്ടി പറഞ്ഞ അതേ വ്യക്തി തന്നെ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. ജനങ്ങൾ പരിഭ്രാന്തരായി പോകുന്നതിന്റെ കാരണത്താൽ അവർ അത് പരസ്യം ചെയ്യുന്നില്ല. ഞാനത് വിശ്വസിക്കുന്നില്ല. ഇല്ല, എന്തുകൊണ്ടെന്നാൽ ആറ്റോമിക യുദ്ധത്തെ ഇതിന് വഹിക്കാൻ കഴിയുകയില്ല. അവരുടെ ഒരു ബോംബ് ശബ്ദത്തിന്റെ പ്രതിബന്ധം കരുകടന്ന് ഈ രീതിയിൽ വരുമ്പോൾ വേറൊരു രീതിയിൽ നാം മറ്റൊരെണ്ണം അവർക്ക് നേരെ എറിയുകയും ലോകം തുണ്ടം തുണ്ടമാക്കപ്പെടുകയും ചെയ്യും. എന്നിരിക്കലും യേശുവിന്റെ വരവിന് മുമ്പ് എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കേണ്ടതുണ്ട്. അത് ശരിയാണ്. ഒരു നവദമ്പതികളെ കുറിച്ച് നമുക്ക് ഉദാഹരണമായി എടുക്കാം. അവർ വിവാഹിതരായ ഒരു നിശ്ചിത സമയമുണ്ട്. അവർ തമ്മിൽ ശപഥം ചെയ്യുകയും അവരുടെ സത്യസന്ധതയെ തമ്മിൽ പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നു. ഞങ്ങൾ തമ്മിൽ സ്നേഹിക്കുകയും ആദരിക്കുകയും ഞങ്ങൾ തമ്മിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം തമ്മിൽ തമ്മിൽ ലാളിക്കുകയും പരിഹാലിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. എന്നാൽ എന്തെങ്കിലും സംഭവിക്കുന്ന ഒരു സമയം അവിടെ കടന്നു വരുന്നു. ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കെ തന്നെ എന്തെങ്കിലും സംഭവിക്കുന്ന ഒരു സമയം അവിടെ ഉണ്ടാകുന്നു. ഒരുപക്ഷെ അവരുടെ പ്രതിജ്ഞകളും രാഷ്ട്രങ്ങളുടെ ഉടമ്പടിയും മറ്റുള്ളതെല്ലാം നല്ല ഉദ്ദേശത്തോടുകൂടി ഉള്ളതായിരിക്കാം. എന്നാൽ അതെല്ലാം ഒരവസാനത്തിലെത്തുന്നു. എല്ലാം മനുഷ്യന്റെ കാലിനടിയിൽ തകർന്നു പോകുന്നു. നല്ല ഉദ്ദേശങ്ങളോടുകൂടി നമുക്കിത് ചെയ്യാൻ കഴിയും. എന്നാൽ എല്ലാത്തിനും ഒരവസാനമുണ്ടായിരിക്കണം. എന്നാൽ മനുഷ്യന് നിത്യമായ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എത്തുന്നതിന് ഒരു സമയമുണ്ട്. അതൊരു മനുഷ്യൻ ദൈവത്തെ കണ്ടുമുട്ടുമ്പോഴാകുന്നു. അപ്പോഴാണ് നിത്യമായ എന്തോ ഒരു കാര്യം നടക്കുന്നത്. നാം തെറ്റുകൾ ചെയ്യും. നാം പുതുവർഷ രാത്രിയിൽ ചെയ്യുന്ന പ്രതിജ്ഞകൾ അടുത്ത ദിവസം തകർത്തു കളയുന്നതിന് വേണ്ടി മാത്രം ചെയ്യുന്നു. നാം പുതിയ താളുകൾ മറിക്കുകയും നമ്മുടെ പ്രതിജ്ഞകളെ നിശ്ചയിക്കുകയും ചെയ്യുന്നു. നാം പട്ടക്കാരന്റെ അടുക്കൽ പോകുന്നു. നാം പോകുന്നില്ല, എന്നാൽ കത്തോലിക്കക്കാർ പോകുന്നു. അവർ ചെന്ന് ഏറ്റുപറച്ചിൽ നടത്തുകയും പ്രതിജ്ഞകൾ ഒപ്പിടുകയും നാം വേദിയിലെത്തിയിട്ട് പുതിയ താളുകൾ മറിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവയെല്ലാം വ്യർത്ഥമാകുന്നു. കാരണം അത് കഴിഞ്ഞിട്ട് ആരെങ്കിലും നമ്മുടെ വഴിമറിയടക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിക്കുമ്പോൾ ആ പഴയ കോപം വീണ്ടും തിരികെ പറന്നെത്തുന്നു. നാം എല്ലായ്പ്പോഴും എന്തെങ്കിലും കുഴപ്പത്തിൽ ചെന്നെത്തുന്നു. അത് വീണ്ടും സംഭവിക്കും. എന്നാൽ ഒരു മനുഷ്യൻ കടന്നു വന്നിട്ട് അതവനെ എന്നേക്കുമായി ഒരു മാറ്റം വരുത്തിയിട്ട് അവനെ നിത്യതയിലാക്കി തീർക്കുന്ന ഒരു സമയമുണ്ട്. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല എന്ന് യേശു പറഞ്ഞു. ഒരു മനുഷ്യന് ദൈവത്തിന്റെ അടുക്കൽ എത്താൻ കഴിഞ്ഞിട്ട് അവന്റെ നിത്യവാസസ്ഥാനം മുഴുവനായി മാറ്റപ്പെട്ടിരിക്കാൻ കഴിയും. ഒരു മനുഷ്യന് ദൈവത്തെ കണ്ടുമുട്ടിയിട്ട് പിന്നെ ഒരിക്കലും അതുപോലെ തന്നെ ആയിരിക്കാൻ കഴിയാതെ വരും. നിങ്ങൾക്ക് ദൈവത്തെ കണ്ടുമുട്ടിയിട്ട് നിങ്ങൾ ഇതിനു മുമ്പായിരുന്ന അതേ വ്യക്തി തന്നെ ആയിരിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ അവനെ ഉപേക്ഷിച്ചിട്ട് പോയാൽ നിങ്ങൾ ഇതിനു മുമ്പായിരുന്നതിലും കൂടുതൽ മോശമായൊരു വ്യക്തിയായിത്തീരും. നിങ്ങൾ അവനെ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. അന്ത്യനാളുകളിൽ അവൻ തന്റെ വാഗ്ദത്ത പ്രകാരം നിങ്ങളെ ഉയർപ്പിക്കും. കൽദേയരുടെ പട്ടണമായ ഊർ നഗരം വിട്ട് അബ്രഹാം എന്ന് വിളിക്കപ്പെടുന്ന ഒരു വ്യക്തി ഒരുവട്ടം വന്നിരുന്നു. അദ്ദേഹം നീതിമാനും ഒരു നല്ല മനുഷ്യനുമായിരുന്നു. ഒരുപക്ഷെ അവന്റെ പിതാവ് ഒരു വിഗ്രഹാരാധനക്കാരനായിരുന്നേക്കാം. കാരണം അവർ ബാബിലോണിൽ നിന്നും വന്നിരുന്നു. എന്നാൽ അദ്ദേഹം ഒരു സാധാരണപ്പെട്ട മനുഷ്യനും കൂടാതെ അവൻ വൃദ്ധനായി കൊണ്ടുവരുന്നു. അവൻ 75 വയസ്സും അവന്റെ ഭാര്യയ്ക്ക് 65 വയസ്സും പ്രായമായിരുന്നു. ഒരു ദിവസം അബ്രഹാം ഒരുപക്ഷെ വയലിലോ അല്ലെങ്കിൽ വേട്ടയാടുകയോ അല്ലെങ്കിൽ പഴങ്ങൾ പറിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയിലായിരിക്കുമ്പോൾ അവൻ ദൈവത്തെ കണ്ടുമുട്ടി. അന്ന് മുതൽ അവനിൽ മാറ്റം വന്നു കഴിഞ്ഞിരുന്നു. അവനില്ലാത്ത കാര്യങ്ങളെ ഉണ്ടെന്ന് പറയാൻ കഴിയുമായിരുന്നു. കാരണം അവൻ ദൈവത്തെ കണ്ടുമുട്ടിയിരുന്നു. അവൻ ദൈവത്തെ കണ്ടുമുട്ടിയ നേരവും നാഴികയും അവൻ അറിഞ്ഞിരുന്നു. അതവനെ മാറ്റിക്കളഞ്ഞു. ദൈവം അവനെ ബഹുജാതികൾക്ക് പിതാവായിരിക്കാൻ വിളിച്ചു. അവൻ ദൈവത്തെയും അവന്റെ വാഗ്ദത്തത്തെയും വിശ്വസിച്ചു. കാരണം അവൻ ദൈവത്തെ കണ്ടുമുട്ടിയിരുന്നു. ഇരുപത്തിയഞ്ച് വർഷങ്ങളോളം അവർ അവനോട് സംവാദം ചെയ്യുകയും അവൻ എന്തോ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് വിശ്വസിച്ചിരിക്കുന്നതെന്ന് സംവാദിച്ച് പറയാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ അവന് വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു എന്ന് ബൈബിൾ പറയുന്നു. കാരണം ദൈവം തന്റെ വചനത്തെ പാലിക്കുന്നവനാണെന്ന് അവൻ അറിഞ്ഞിരുന്നു. അപ്പോഴാണ് ഒരു മനുഷ്യൻ ദൈവത്തെ കണ്ടുമുട്ടുന്നത്. അത് അവന്റെ നിർമ്മിതിയെ മാറ്റുന്നു. അത് അവന് ഉത്തമ ബോധം കൊടുക്കുന്നു. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നതുപോലെ, അതായത് സ്വാഭാവിക മനുഷ്യന് 5 ഇന്ദ്രിയങ്ങൾ മാത്രമാണുള്ളത്. എന്നാൽ ഒരു വിശ്വാസി ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ അവന് വ്യത്യസ്തമായ എന്തോ ഒന്നുകൂടി കിട്ടുന്നു. അത് ഉത്തമ ബോധമാണ്. സകല നിഴലിനും ഉപരിയായി അതാണ് അവനെ ഉയർത്തുന്നത്. അതവനെ സംഭവിപ്പാൻ അസാധ്യമായ കാര്യങ്ങളെ വിശ്വസിപ്പിക്കാൻ ഇടയാക്കുന്നു. അത് ദൈവം കൽപ്പിച്ചിരിക്കുന്നതിനാൽ അത് സംഭവിക്കും എന്നവൻ വിശ്വസിക്കുന്നു. ഒരു മനുഷ്യൻ ദൈവവുമായി കണ്ടുമുട്ടുമ്പോൾ എന്തോ സംഭവിക്കുന്നു. ഒരു വട്ടം സകല ബുദ്ധിയിലും ദൈവവചനത്തിന്റെ സകല വേദശാസ്ത്രത്തിലും പരിശീലനം പ്രാപിക്കപ്പെട്ട ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവനെല്ലാം അക്ഷരാർത്ഥമായി അറിയാമായിരുന്നു. അവൻ വിദ്യാഭ്യാസം നേടുകയും എല്ലാവിധ ബിരുദങ്ങളും പ്രാപിച്ചവനായിരുന്നു. അവൻ അത്രമാത്രം മിടുക്കനായിട്ട് മിസ്രയീമിലെ പണ്ഡിതന്മാരെയും അവരുടെ ഉപദേഷ്ടാക്കളെയും അവന് പഠിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. അവൻ എല്ലാവിധ പാണ്ഡിത്യവും ഉണ്ടായിരുന്നു. എന്നാൽ അതുമായിട്ട് ഒരു ഭീരുവിനെ പോലെ ഓടിപ്പോയിട്ട് മരുഭൂമിയുടെ പിന്നിലായി ഒരു അപരിചിതനായ മനുഷ്യനു വേണ്ടി അവൻ ആടുകളെ മേയിച്ചിരുന്നു. എന്നാൽ ദൈവം ഒരു മുൾപടർപ്പിൽ അവനെ കണ്ടുമുട്ടിയ ഒരു സമയമുണ്ടായി. അന്ന് മുതൽ മോശമാറ്റപ്പെട്ടിരുന്നു. കാരണം അവൻ ദൈവത്തെ മുൾപടർപ്പിൽ കണ്ടുമുട്ടി. അങ്ങനെ അവൻ ദൈവവുമായിട്ട് മുഖാമുഖമായി സംസാരിക്കുകയും പിന്നെ അവൻ അതുപോലെ തന്നെ ആയിരിക്കാൻ കഴിഞ്ഞതുമില്ല. ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു പുരുഷനോ എത്ര പ്രതിജ്ഞകൾ നടത്തിയാലും എത്ര പുതിയ താളുകൾ മറിച്ചാലും ദൈവവുമായിട്ട് കണ്ടുമുട്ടാതെ നിങ്ങൾക്ക് മാറ്റപ്പെടുവാൻ കഴിയുകയില്ല. എന്നാൽ നിങ്ങൾ ഒരിക്കൽ ദൈവവുമായി കണ്ടുമുട്ടുമ്പോൾ പിന്നെ നിങ്ങൾ എന്നേക്കുമായി മാറ്റപ്പെടുന്നു. അത് മോശയെ മാത്രമല്ല മാറ്റിയത്, അത് ഇസ്രായേലിനെയും മാറ്റിക്കളഞ്ഞു. അത് മിസ്രയീമിനെ മാറ്റി. അത് ആ സമയത്ത് ലോകത്തെ മുഴുവൻ മാറ്റി. കാരണം ഒരു മനുഷ്യൻ ദൈവത്തെ കണ്ടുമുട്ടുകയും ദൈവത്തെ അവന്റെ വചനപ്രകാരം എടുക്കുകയും ചെയ്തു. ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ആരെങ്കിലും ദൈവത്തെ മുഖാമുഖം കണ്ടുമുട്ടിയിട്ട് ഈ അവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. മനുഷ്യർ ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ കാര്യങ്ങൾക്ക് മാറ്റം വരുന്നു. തീർച്ചയായും ആ ഒരു അവരുടെ രീതിയിൽ കൂടെ മാത്രമേ നമുക്ക് കാര്യങ്ങൾ മാറ്റി കിട്ടുകയുള്ളൂ. അന്ന് മുതൽ ഭീരുവായ മോശ, ഒളിച്ചോടിപ്പോയ മോശയ്ക്ക് മാറ്റം വന്നു കഴിഞ്ഞിരുന്നു. അന്ന് മുതൽ അവൻ ദൈവത്തിന്റെ ദാസനായി തീർന്നു. അതല്ല ഇപ്പോഴും ആ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഒരു മനുഷ്യൻ ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ എല്ലാ കാര്യങ്ങളും മാറ്റപ്പെടുന്നു. ഒരു വട്ടം ഒരു 18 വയസ്സോളം പ്രായമേറിയ ഒരു പെൺകുട്ടി, ഒരുപക്ഷെ അത്രയും വയസ്സുണ്ടാകുകയില്ല, ഒരു ദിവസം അവൾ രാവിലെ വെള്ളം കോരുവാനായിട്ട് ഒരുപക്ഷെ ഒരു തൊട്ടി വെള്ളം നസറത്തിൽ നിന്നും കൊണ്ടുവരുന്നതിനായിട്ട് വഴിയിൽ കൂടി പോവുകയായിരുന്നു. അവൾ ഒരു നല്ല പെൺകുട്ടിയായിരുന്നു. അവൾ വിശ്വാസിയായിരുന്നു. അവൾ വിശ്വസിച്ചിരുന്നു. എന്നാൽ അന്ന് രാവിലെ അവൾ ദൈവത്തെ കണ്ടുമുട്ടി. ദൈവം അവളോട് എന്തോ പറയുകയും അവൾ അത് വിശ്വസിക്കുകയും ചെയ്തു. അതവളുടെ മുഴുവൻ ജീവിതഗതിയെ മാറ്റിക്കളയുകയും അതവളെ അനശ്വരയാക്കി തീർക്കുകയും ചെയ്തു. അവളുടെ പേര് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാതാവായ മറിയം എന്നായിരുന്നു. ഈ സ്ത്രീ ഒരു സാധാരണപ്പെട്ട പെൺകുട്ടിയായിരുന്നു. എന്നാൽ അവൾ ദൈവത്തെ കണ്ടുമുട്ടുകയും അന്ന് മുതൽ എന്തോ സംഭവിച്ചു എന്നുള്ളതും തീർച്ചയാണ്. പത്രസ് എന്ന പേരോടുകൂടിയ പരുക്കനായ ഒരു മീൻപിടുത്തക്കാരൻ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ വളരെ പരുക്കനായിരുന്നു കാണും. അവൻ ഒരുപക്ഷെ ഒരു ചട്ടമ്പിയുടെ വലിയ മെടുക്കുള്ളവനായിരുന്നു
കാണും.
കാരണം ഈ അടുത്ത സമയത്ത് ഞാൻ ഒരു വലിയ മീൻപിടുത്തക്കാരൻ എന്ന നാടകം കണ്ടിരുന്നു. അതിൽ പത്രസിന്റെ ഒരു നല്ല വിവരണം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. കാരണം അവൻ അതുപോലെയുള്ള ഒരു വലിയ പരുക്കനായ മനുഷ്യനായിരുന്നു. അവൻ യാതൊന്നിനെയും കാര്യമാക്കിയിരുന്നില്ല. അവൻ കഷ്ടിച്ച് എന്തെങ്കിലും വിശ്വസിച്ചിരുന്നുള്ളൂ. എന്നാൽ ഒരു ദിവസം അവൻ ദൈവത്തെ കണ്ടുമുട്ടി. അന്ന് മുതൽ അവന് മാറ്റം വന്നു കഴിഞ്ഞു. അന്ന് മുതൽ അവൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു അപ്പോസ്തലനായി തീർന്നു. ഇത് കുറച്ചു നേരം മുമ്പ് സഹോദരൻ ഡേവിഡ് ഡ്യൂപ്ലസിസ് തർശസിലെ സൗലിനെ കുറിച്ച് പറഞ്ഞതുപോലെയാണ്. അവനൊരു കൊലപാതകനും കൊലപാതകരുടെ മേൽക്കുപ്പായം പിടിച്ചിരുന്നവനുമായിരുന്നു. അവൻ സ്റ്റേഫനോസ് എന്ന രക്തസാക്ഷിയുടെ മരണത്തിന് സാക്ഷിയായിരുന്നു.
ലെറ്റേഴ്സ് ഇൻ ഹിസ് പോക്കറ്റ്സ് ടു ഗോ ഡൗൺ ടു ദ ഹെഡ് കൗൺസിൽസ് ഓഫ് ദ ചർച്ചസ്
അവന്റെ മക്കൾ പള്ളികളുടെ സമിതിയിലേക്ക് പോകാനും അധികം ഒച്ചയും ബഹളവും വെച്ച് ദൈവത്തെ സ്തുതിക്കുന്നവരെ ബന്ധിക്കുന്നതിനുള്ള അധികാരമുള്ള പത്രവും ഉണ്ടായിരുന്നു.
But one day, he was on his road to Damascus, and he met God.
പരീശന്മാരുടെ ഇടയിൽ അവനൊരു വലിയ പരീശനായിരുന്നു. അവൻ പരീശന്മാരുടെ പരീശനായിരുന്നു. എന്നാൽ ഒരു ദിവസം ദമാസ്കസിലേക്കുള്ള അവന്റെ വഴിയിൽ വെച്ച് അവൻ ദൈവത്തെ കണ്ടുമുട്ടി. ഒരു വെളിച്ചം അവന് ചുറ്റുമായി പതിഞ്ഞു. അന്നു മുതൽ പിന്നെ അവൻ തർശിശിലെ ശൗലായിരുന്നില്ല. എന്നാൽ അവൻ എളിമയോടും താഴ്മയോടും കൂടിയ പൗലോസായി കഴിഞ്ഞു. കാരണം അവൻ ദൈവത്തെ കണ്ടുമുട്ടുകയും അതവനെ മാറ്റപ്പെടുത്തുകയും ചെയ്തു. നഗരവാദികൾ ഒരു കുഷ്ഠരോഗി കിടന്നിരുന്നു. മരുന്നിന്റെ യാതൊരു പ്രത്യുപായങ്ങൾക്കും അവനെ സുഖപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. അവന്റെ വ്രണങ്ങൾ അത്രയും ചീഞ്ഞളിഞ്ഞിട്ട് ഇനിയും കൈകൾ ഉയർത്താൻ കഴിയില്ലായിരുന്നു. അവന്റെ കാലുകളും അവനെ കഷ്ടിച്ച് വലിച്ചെഴിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അവന്റെ രോഗത്തിന് യാതൊരു ആശയമില്ലായിരുന്നു. ഒരു ദിവസം വാതിൽക്കൽ നിന്ന് പുറത്തു വരുമ്പോൾ അവൻ ദൈവത്തെ കണ്ടുമുട്ടി. അവനവന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് അവനെ ആരാധിച്ചുകൊണ്ട് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. അവൻ അവനോട് എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാ എന്ന് പറഞ്ഞു. അന്നു മുതൽ പിന്നെ അവന് കുഷ്ഠരോഗമുണ്ടായിരുന്നില്ല. കാരണം അവൻ ദൈവത്തെ കണ്ടുമുട്ടി. അന്ധനായ ഒരു മനുഷ്യൻ വഴിയരികെയിരുന്നിരുന്നു. അവൻ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തെ കാണുവാൻ കഴിഞ്ഞിരുന്നില്ല. യാതൊരു കാര്യത്തിനും അവനെ സഹായിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു ദിവസം യെരിഹോ നഗരത്തിൽ നിന്ന് ആരോ നടന്നു വരികയും അവൻ ദൈവത്തെ കണ്ടുമുട്ടുകയും ചെയ്തു. അന്നു മുതൽ അവനെ കാണാൻ കഴിഞ്ഞു. അവന്റെ കാഴ്ച അവന് തിരികെ കിട്ടി. വെളിച്ചത്തിന്റെ കാഴ്ച അവന്റെ കണ്ണിലേക്ക് തുറന്നു കയറുകയും അവന് വീണ്ടും കാണാൻ കഴിയുകയും ചെയ്തു. കാരണം അന്നു മുതൽ അവൻ യേശുവിനെ കണ്ടുമുട്ടിയത് മുതൽ അവനൊരു വ്യത്യസ്തനായ മനുഷ്യനായിരുന്നു. അവന് തന്റെ കാഴ്ച വീണ്ടും കിട്ടിയിരുന്നു. ഒരു വ്യക്തി ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ നിശ്ചയമായിട്ടും എന്തോ സംഭവിക്കുന്നു. ഒരു വട്ടം ഒരു ചെറുപ്പക്കാരനായ മനുഷ്യനുണ്ടായിരുന്നു. അവൻ ആ ദേശത്തെ ഒരു നല്ല പൗരനായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ലായിരുന്നു. എന്നാൽ അവൻ ഭൂതഗ്രസ്തനായി. അതത്രമാത്രം മോശമായിട്ട് കാരാഗ്രഹത്തിന് പോലും അവനെ പിടിച്ചുവെക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവർ അവനെ ചങ്ങല കൊണ്ട് ബന്ധിച്ചു. പിശാചുക്കളുടെ ലഘ്യോൻ അവനിലായിട്ട് അവൻ ഈ ചങ്ങലകളെ തകർത്തിട്ട് സ്വയം സ്വതന്ത്രമാക്കാൻ കഴിഞ്ഞിരുന്നു. പിശാചുക്കൾ അവനെ കല്ലറകളിൽ എത്തിച്ചിട്ട് അവൻ അവിടെ പാർത്തിരുന്നു. അവൻ കല്ലുകൊണ്ട് അവനെ തന്നെ മുറിക്കുകയും ചതയ്ക്കുകയും ചെയ്തിരുന്നു. ഹോ, അവനൊരു ഭീകരനായ മനുഷ്യനായിരുന്നു. ഈ ഭൂതബാധ അവനെ വിട്ടുമാറുമ്പോൾ ഞാൻ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് അവൻ ചിന്തിക്കുമെന്നുണ്ടായിരുന്നതിൽ യാതൊരു സംശയമില്ല. അങ്ങനെ അവൻ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ പിശാചുക്കൾ വീണ്ടും വന്നിട്ട് അവന്റെ അടുക്കലേക്ക് വന്നിട്ട് അവനെ ചതയ്ക്കുകയും വലിച്ചു കീറുകയും ചെയ്യും. എന്നാൽ ഒരു ദിവസം അവൻ യേശുവിനെ കണ്ടുമുട്ടി. അന്നു മുതൽ ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും അവന്റെ കാൽപാദങ്ങളിലിരുന്നു. അവനൊരു മാന്യനായ മനുഷ്യനെ പോലെ തന്റെ വീട്ടിലേക്ക് തിരികെ പോകാൻ കഴിയുമായിരുന്നു. അവന് നാഗരികതയിലേക്ക് തിരികെ പോകാൻ കഴിയുമായിരുന്നു. അവന് തന്റെ പ്രിയപ്പെട്ടവരുടെ അടുക്കലേക്ക് തിരികെ ചെന്ന് അന്നു മുതൽ ഞാൻ മാറ്റപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ കഴിയുമായിരുന്നു. അതെ, ഒരു ദിവസം അങ്ങ് ദൂരെ കാൽവരിയിൽ ദൈവവും മരണവും തമ്മിൽ ജീവനും മരണവും തമ്മിൽ മുഖാമുഖം കണ്ടുമുട്ടി. അപ്പോഴായിരുന്നു ജീവനായ ക്രിസ്തു മരണത്തിന്റെ വിഷമുള്ള വലിച്ചെടുത്തത്. അന്നു മുതൽ മരണത്തിന് ഇനിയും വിഷമുള്ള അതിനില്ല. ഞാൻ അതിനുവേണ്ടി അത്രമാത്രം സന്തോഷവാനാകുന്നു. മരണവും ദൈവവും തമ്മിൽ കണ്ടുമുട്ടി. മരണം പിന്നെ അതായിരുന്നില്ല. അതിനിപ്പോൾ യാതൊരു വിഷമുള്ളുമില്ല. ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് മരണത്തിന്റെ മുമ്പിലേക്ക് നേരെ കടന്നു നിന്നിട്ട് ഓ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? ഓ ശവക്കുഴിയെ, നിന്റെ ജയം എവിടെ എന്ന് പറയാൻ കഴിയും. എന്തുകൊണ്ടാണ്? അവ രണ്ടും ദൈവത്തെ കണ്ടുമുട്ടി. അതിനുശേഷം തൊട്ട് പിന്നെ അവ അതുപോലെ തന്നെ ആയിരുന്നില്ല. ഒരു വട്ടം ദൈവവുമായി കണ്ടുമുട്ടി കഴിയുമ്പോൾ ഒരു മനുഷ്യനും അതുപോലെ തന്നെ ആയിരിക്കാൻ കഴിയില്ല. യാതൊന്നിനും അതുപോലെ തന്നെ ആയിരിക്കാൻ കഴിയില്ല. നിങ്ങൾ ഒരിക്കലും പിന്നെ അതുപോലെ തന്നെ ആയിരിക്കില്ല. ഞാൻ ആശുപത്രിയിലെ കിടക്കയിലായിരുന്ന സമയത്ത് എനിക്ക് ഓർക്കാൻ കഴിയും, ഡോക്ടർമാർ എനിക്ക് ജീവിക്കാൻ 3 മിനിറ്റ് മാത്രം തന്നിരുന്നു. എന്റെ ഹൃദയമെടുപ്പ് 1 മിനിറ്റിൽ 17 വട്ടമായിരുന്നു. എന്നാൽ ഞാൻ ദൈവത്തെ കണ്ടുമുട്ടിയത് മുതൽ പിന്നെ അങ്ങനെയായിരുന്നില്ല. എന്തോ എന്നിൽ സംഭവിച്ചു, ആർക്കും യാതൊരു വ്യത്യാസവും പറയാൻ കഴിഞ്ഞിരുന്നില്ല. ബിൽ ബ്രണഹാം മരിച്ചു, ഞാൻ ദൈവത്തെ കണ്ടുമുട്ടി. എന്തോ എന്റെ ഉള്ളിൽ കടന്നു വന്നു. ഞാൻ അവനെ കണ്ടുമുട്ടിയ നേരം തൊട്ട് പിന്നെ ഞാൻ ഒരിക്കലും അതേപോലെ ആയിരുന്നില്ല. അവൻ എന്നെ മാറ്റി, അവൻ എന്നെ വ്യത്യസ്തമായി എന്തോ ഒന്നാക്കി തീർത്തു. അത് പുതുവർഷത്തിന്റെ പ്രതിജ്ഞയായിരുന്നില്ല, എന്നാൽ ഞാൻ ദൈവത്തെ കണ്ടുമുട്ടിയതായിരുന്നു. സ്ത്രീകളും പുരുഷന്മാരുമായുള്ളവരെ, നിങ്ങൾ ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നു. ഇന്ന് രാത്രിയിൽ നാം നമ്മുടെ പുതുവർഷ പ്രതിജ്ഞകൾ നടത്തുന്നു. തിരികെ പോയിട്ട് അടുത്ത ദിവസം രാവിലെ അത് തകർത്ത് കളയുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ അത് തകർത്ത് കളയുന്നു. എന്നാൽ നമുക്ക് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് എന്താണെന്നാൽ അതൊരു പുതുവർഷ പ്രതിജ്ഞയല്ല, എന്നാൽ നാം ദൈവത്തോട് മുഖാമുഖമായി വന്നിട്ട് അവന്റെ ആത്മാവിൽ ജനിച്ച് നിത്യജീവൻ പ്രാപിക്കുകയാണ്. ഒരിക്കലൊരു വൃദ്ധനായ മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് തന്റെ മനസ്സ് ക്രമപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. സാത്താൻ അതിൽ നിന്നും എപ്പോഴും അവനെ അടിച്ചു വീഴ്ത്തിയിരുന്നു. ഒരു ദിവസം അയാൾ വയലിൽ ചെന്ന് പ്രാർത്ഥിക്കാനായി മുട്ടുകുത്തി. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കല്ലെടുത്ത് അവിടേക്ക് വലിച്ചിട്ടിട്ട് പറഞ്ഞു, സാത്താനെ, നീ എപ്പോഴെങ്കിലും എന്റെ അടുക്കൽ വീണ്ടും വന്നാൽ ഇതൊരു ഓർമ്മയ്ക്കായി ഇവിടെ വെച്ചിരിക്കുന്നു. ഞാൻ നിന്നെ ഈ കല്ലിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ ഇവിടെ വെച്ച് ദൈവത്തെ കണ്ടുമുട്ടിയിരിക്കുകയും ഇവിടെ വെച്ച് അത് ഉറപ്പിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയും. അതാണ് ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അത് വയലിലെ ഒരു കല്ലായിരിക്കണമെന്ന് നിർബന്ധമില്ല, എന്നാൽ എവിടെയെങ്കിലും ഒരു രഹസ്യ സ്ഥലത്തെ രഹസ്യമുറിയിലായിരിക്കാം. ഓ, ഇന്ന് രാത്രിയിൽ നൂറോളം പ്രതിജ്ഞകൾ എടുക്കും, ആയിരത്തോളം ജനങ്ങൾ അതെടുക്കും. അടുത്ത വർഷം നമുക്കത് വീണ്ടും എടുക്കേണ്ടി വരും. നാം പറയും, ഞങ്ങൾ കള്ളം പറയുന്നത് വിട്ടുകളയും, ഞങ്ങൾ ഇത് ഉപേക്ഷിക്കളയും, ഞങ്ങൾ കോപം വിട്ടുകളയും, ഞങ്ങൾ ദൈവത്തിന് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കും, ഞങ്ങൾ ഇത് ചെയ്യും, ഞങ്ങൾ അത് ചെയ്യും, മറ്റത് ചെയ്യും. എല്ലാം വ്യർത്ഥമായിട്ട് തീരുന്നതിന് മാത്രമാകുന്നു. ഇന്ന് രാത്രിയിൽ മനുഷ്യർക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവവുമായി മുഖാമുഖം കണ്ടുമുട്ടുക എന്നതാണ്. അപ്പോൾ മുതൽ അവനൊരു മാറ്റപ്പെട്ട സൃഷ്ടിയായിരിക്കും. ഹല്ലേലൂയ. ഓ, ഞാനത് വിശ്വസിക്കുന്ന രീതിയിൽ അത് പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നാശിക്കായിരുന്നു. എന്നാൽ ഒരു മനുഷ്യൻ ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ അവൻ ആ നിമിഷം മുതൽ ബാക്കിയുള്ള ജീവിതകാലം മുഴുവൻ മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കും. അവന് പിന്നെ ഒരിക്കലും അതുപോലെ തന്നെ ആയിരിക്കാൻ കഴിയില്ല, കാരണം അവന് നിത്യജീവൻ ലഭിച്ചിരിക്കുന്നു. അവനൊരു പുതിയ സൃഷ്ടിയാകുന്നു. പഴയ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പോയിരിക്കുകയും എല്ലാ കാര്യങ്ങളും അവന് പുതുതായിരിക്കുന്നു. അവൻ പുതുതായി കാണപ്പെടുന്നു. രോഗിയായ മനുഷ്യനോട് നീ മരിക്കാൻ പോവുകയാണെന്ന് ഡോക്ടർ പറയുമ്പോൾ അവന് നേരെ ദൈവ മുമ്പാകെ ചെന്നിട്ട് തന്റെ കേസ് ബോധിപ്പിക്കാൻ കഴിയും. ആ സമയം തൊട്ട് അവനൊരു വ്യത്യസ്ത വ്യക്തിയായി കടന്നു വരും. കോൺഗ്രസ്മാൻ അപ്ഷോ 66 വർഷങ്ങളായി ഒരു വീൽ കസേരയിൽ ഇരിക്കുന്നത് ഞാൻ ഓർക്കുന്നു. അന്ന് രാത്രിയിൽ കാലിഫോർണിയയിൽ വെച്ച് പരിശുദ്ധാത്മാവ് കടന്നു വന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ദൈവത്തെ കണ്ടുമുട്ടി. അപ്പോൾ മുതൽ അദ്ദേഹത്തിന് ഒരു താങ്ങില്ലാതെ നടക്കാൻ കഴിഞ്ഞു. വെറുമൊരു തണൽ മാത്രമായിട്ട് അതിനിടയിൽ ക്യാൻസർ രോഗത്താൽ തിന്നപ്പെട്ട് ജനങ്ങൾ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവർ പോയി കഴിഞ്ഞവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർമാർ കടന്നുപോകും. അവരുടെ പ്രിയമേറിയവർ ഒരുമിച്ച് കൂടിയിട്ട് അവർക്ക് ധൈര്യം പകരുന്നതിനായി അവരാൽ കഴിയുന്ന അവസാന വാക്കുകൾ പറയും. എന്നാൽ അവർ ദൈവത്തെ കണ്ടുമുട്ടുകയും അന്ന് മുതൽ അവർ മാറ്റപ്പെട്ടവരാകുകയും ചെയ്യുന്നു. അവർ വ്യത്യസ്തമായി ജീവിക്കുന്നു. തെരുവിൽ വേശ്യാസ്ത്രികളെ എനിക്ക് കാണാൻ കഴിയും. ഊടുവഴികളിൽ മദ്യപാനികളെ എനിക്ക് കാണാൻ കഴിയും. പള്ളിയിൽ കപട വിശ്വാസികളെ എനിക്ക് കാണാൻ കഴിയും. അങ്ങനെ പല രീതിയിലുള്ള ഈ ജനങ്ങളെല്ലാം ഓരോ പുതുവർഷവും ഒരു പുതിയ താളമറിക്കുകയും വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുകയും പ്രായച്ചിത്തം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവർ ഒരു വട്ടം ദൈവത്തെ കണ്ടുമുട്ടാനിടയാകട്ടെ, അന്ന് മുതൽ അത് വ്യത്യസ്തമായിരിക്കും. അന്ന് മുതൽ യേശു മരണത്തിന്റെ ദേശത്തെ നിഴലിലും ഇരിക്കുന്നവരോട് പ്രസംഗിച്ചു. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഒരു യഥാർത്ഥ മാറ്റം ആവശ്യമാണെങ്കിൽ അവൻ ദൈവത്തോട് മുഖാമുഖമായി വരട്ടെ എന്ന് ഞാൻ ഇന്ന് രാത്രിയിൽ നിങ്ങളോട് പറയട്ടെ. ഒരു വട്ടം അവനുമായി കണ്ടുമുട്ടി കഴിയുമ്പോൾ അന്ന് മുതൽ ഞാൻ മാറ്റപ്പെട്ട വ്യക്തിയാകുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും. എനിക്കത് അനുഭവത്താൽ അറിയാം. കുറച്ചു നേരത്തിനുള്ളിൽ സഭ ഈ വേദിക്ക് ചുറ്റുമായി ഒരുമിച്ച് കൂടും. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പുതുക്കിക്കൊണ്ട് അവന് സമർപ്പിക്കും. നിങ്ങൾ പല കാര്യങ്ങളും ഉപേക്ഷിക്കുകയും വേദിയിൽ സമർപ്പിക്കുകയും ചെയ്യും. സഹോദര, ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഉപദേശങ്ങൾ നൽകട്ടെ. നിങ്ങൾ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയട്ടെ. നിങ്ങൾ വേദിയിൽ തന്നെ കാത്തിരിക്കുക. ദൈവത്തെ കണ്ടുമുട്ടുന്നത് വരെ വേദിയിൽ തന്നെ കാത്തിരിക്കുക. അപ്പോൾ ആ പുതുവർഷരാത്രിയിലേക്ക് നിങ്ങൾക്ക് തിരികെ വീരൽ ചൂണ്ടാൻ കഴിയും. അതൊരു പുതിയ താളം മറിച്ചെന്ന് പറയാനല്ല, ഒരു പുതിയ പ്രതിജ്ഞ എടുത്തെന്ന് പറയാനല്ല, എന്നാൽ അന്ന് മുതൽ ഞാൻ ദൈവത്തെ കണ്ടുമുട്ടി, ജീവിതം മാറിയിരിക്കുന്നു, എല്ലാ കാര്യങ്ങളും വ്യത്യസ്തമായിരിക്കുന്നു എന്ന് പറയാനാണ്. എല്ലാ കാര്യങ്ങളും എനിക്ക് പുതുതാകുന്നു. വീണ്ടും അന്ന് മുതൽ നിങ്ങൾ ദൈവത്തെ കണ്ടുമുട്ടിയത് മുതലാകുന്നു. ഇത് പുതുവർഷത്തെ കണ്ടുമുട്ടുകയല്ല, കുറച്ചു നേരത്തിനുള്ളിൽ നാം അതിനെ നേരിടാൻ പോവുകയാണ്. ഏകദേശം 2.5 മണിക്കൂറിന് ശേഷമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപക്ഷെ അതിലും കുറവായിരിക്കാം. നാം ഒരു പുതുവർഷത്തെ മുഖാമുഖം കണ്ടുമുട്ടുന്നതാണ്. നാം അതിനെ പ്രതിജ്ഞകൾ കൊണ്ട് കണ്ടുമുട്ടും, നാം വാഗ്ദാനങ്ങൾ കൊണ്ട് കണ്ടുമുട്ടും, നാം നല്ല ഉപദേശങ്ങളോടെ കണ്ടുമുട്ടിയെന്നിരിക്കാം. നാം ഒരു പുതിയ താളമരയ്ക്കാൻ ശ്രമിക്കും, നാം വ്യത്യസ്തമായി ചെയ്യാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നാം കണ്ടുമുട്ടും. അതെല്ലാം നന്നായിരിക്കുന്നു, ഞാനത് അഭിനന്ദിക്കുന്നു. സഹോദര, നിങ്ങൾ ആദ്യം ദൈവത്തെ കണ്ടുമുട്ടാതെ അതൊരിക്കലും നിത്യമായിരിക്കില്ല. നിങ്ങൾ ആദ്യമായി ദൈവത്തെ കണ്ടുമുട്ടി കഴിയുമ്പോൾ അന്ന് മുതൽ എല്ലാ കാര്യങ്ങളും വ്യത്യസ്തമായിരിക്കും. നമ്മുടെ തലകളെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി നമുക്ക് വണങ്ങാം. ദൈവപുത്രനായ കർത്താവായ യേശുവേ, ഞാൻ നിന്നെ കണ്ടുമുട്ടിയ സമയത്തെ കർത്താവെ ഞാൻ ഓർക്കുന്നു. ഒരു നിർഭാഗ്യനും അരിഷ്ടനുമായി ഒരു നല്ല സാൻമാർഗിക ജീവിതവും ചുറ്റിക്കറങ്ങാതെയും മദ്യപിക്കാതെയും ചൂതുകളിക്കാതെയും പുകവലിക്കാതെയും മറ്റുമായി ജീവിച്ചിരുന്നത് ഞാൻ ഓർക്കുന്നു. എന്നാൽ ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പ് മരണം ആശുപത്രിയിലേക്ക് ഒളിച്ചു കയറി വന്നപ്പോൾ കർത്താവ് എന്റെ ജീവിതത്തിൽ എന്തോ കുറവുള്ളതായി അപ്പോൾ ഞാൻ അറിഞ്ഞു. അവിടെ ഞാൻ ദൈവത്തെ കണ്ടുമുട്ടുകയും അന്നുമുതൽ ഞാൻ നിനക്ക് സേവ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ ജീവിതം മാറ്റപ്പെടുകയും എല്ലാ കാര്യങ്ങളും വ്യത്യസ്തമായി കാണപ്പെടുകയും ചെയ്യുന്നു. കർത്താവ്, ഞാൻ നിന്നെ കണ്ടുമുട്ടിയതിൽ വളരെ സന്തോഷവാനാകുന്നു. ഇന്ന് രാത്രി ഞാൻ പുതുവർഷത്തെ നേരിടുമ്പോൾ ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനെ ഹൃദയത്തിലാക്കിക്കൊണ്ട് എനിക്കതിനെ നേരിടാൻ കഴിയുമെന്ന് പറയാൻ കഴിയുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. കർത്താവ്, ഞങ്ങൾക്ക് അനുഭവങ്ങളെ തരണമേ. നിന്റെ നന്മയും കരുണയും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കടന്നു വരുന്ന വർഷം ഞങ്ങൾ നിന്നെ കണ്ടുമുട്ടുകയും ഞങ്ങളുടെ ജീവിതങ്ങളിൽ മാറ്റം വന്നിരിക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന അനുഭവത്തോടെ ഓ ദൈവമായ കർത്താവേ, ഞങ്ങളെ ജീവിക്കുവാനിടയാക്കണമേ. കർത്താവ്, ഇത് അനുവദിച്ചേരണമേ. ഞങ്ങളുടെ കുറവുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഉള്ളിൽ വസിപ്പിക്കണമേ. അങ്ങളെ നയിക്കുകയും വഴി നടത്തുകയും ചെയ്യണമേ. പിതാവായ ദൈവമേ, ഇവിടെ ഇത് 1960 എന്നെ നേരിടുന്നു. ലോകമൊട്ടിക്കായി ഒരു യോഗത്തിനുള്ള അവസരമുണ്ടായിരിക്കുകയും അവിടെ 1000, 10000, 1000, 1000+ അസംസ്കൃതരായ പുറജാതികളും വിഗ്രഹാരാധനക്കാരും മറ്റും നിന്റെ അടുക്കലേക്ക് വരുവാനിടയുണ്ട്. ഓ ദൈവമായ കർത്താവേ, നിന്റെ ആത്മാവിന്റെ ഹൃദയത്തിലായിട്ട് ഇന്ന് രാത്രിയിൽ ഞാൻ നിന്റെ വേദിയെ നേരിടുകയും നിങ്ങളേക്ക് നോക്കിക്കൊണ്ട് ഓ ദൈവമേ, എന്നെ സഹായിക്കണമേ. എന്റെ ഹൃദയം എരിഞ്ഞു കത്തുന്നു. കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ പറയട്ടെ. നിന്റെ സേവനത്തിനായി എന്നെ തന്നെ നിനക്ക് തരുന്നു. നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് എന്നെ നയിക്കണമേ. നീ ആഗ്രഹിക്കുന്നിടത്തേക്ക് എന്നെ നയിക്കണമേ. കർത്താവെ, സംസാരിക്കണമേ, ഞാൻ പോകാം. എന്റെ സഭയെ അനുഗ്രഹിക്കണമേ. സഹോദരൻ നെവലിനെ അനുഗ്രഹിക്കണമേ. ഇവരുള്ള സകല ജനങ്ങളെയും ഞങ്ങളുടെ വാതിൽക്കലെത്തിയിരിക്കുന്ന അപരിചിതരെയും അനുഗ്രഹിക്കണമേ. വൈകുന്നേര സമയം ഈ ഇടയന്മാർ സംസാരിക്കുന്നതാണ്. ദൈവമേ, അവരുടെ ശുശ്രൂഷയെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സഹോദരൻ നെവലിനെ അനുഗ്രഹിക്കണമേ. സഹോദരൻ ജൂനിയർ ജാക്സിനെ അനുഗ്രഹിക്കണമേ. സഹോദരൻ ബീലറിനെയും മറ്റുള്ള സകല ശുശ്രൂഷകരെയും പിതാവെ നീ അനുഗ്രഹിക്കണമേ. 1960 ഞങ്ങൾക്കൊരു മഹത്തായ വർഷമായി തരണമേ. കർത്താവ്, നിന്നെ മുഖാമുഖം കണ്ടുമുട്ടിയെന്ന് അറിയാവുന്നവരായ ഞങ്ങൾ നിന്റെ ആത്മാവിനാൽ പുതുജനനം എന്താണ് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ നിന്നെ സേവ ചെയ്യുന്നതിന് അങ്ങയുടെ നിത്യകൃപയെ ഞങ്ങൾക്ക് നൽകണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുണ്ടോ? 1960 ഒരു പുതിയ താളം മറിച്ചിരിക്കുന്നു എന്നുള്ളതാക്കാൻ ഇടയാക്കരുത്. ഞാനൊരു പുതിയ ജീവിതം ജീവിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നതാക്കാൻ ഇടയാക്കരുത്. എന്നാൽ അത് ഞാൻ ദൈവത്തെ കണ്ടുമുട്ടിയിരിക്കുന്നു. അന്നുമുതൽ എനിക്ക് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനവും ഉച്ചരിപ്പാൻ കഴിയാത്ത ആനന്ദവും നിറയെ മഹത്വവും എനിക്ക് സന്തുഷ്ടിയും ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നതാകാനിടയാകട്ടെ. മരണം തന്നെ വന്നാലും എന്റെ അവസാനത്തെ ശ്വാസം എടുക്കപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ ദൈവത്തിന്റെ കരങ്ങളിലായിരിക്കും. എന്ത് വന്നാലും പോയാലും അതൊരു കാര്യമല്ല. ഞായറാഴ്ച രാത്രിയിൽ അവർക്ക് വേണമെങ്കിൽ അമേരിക്കയെ പൊട്ടിത്തെറിപ്പിക്കട്ടെ. നാം അവനോടൊപ്പം മഹത്വത്തിലായിരുന്നതുവരെ ബോംബ് പൊട്ടുകയില്ല. ആമേൻ. യാതൊന്നിനും നമ്മെ മുറിവേൽപ്പിക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ കണ്ടുമുട്ടിയതിൽ സന്തോഷവാനാകുന്നു. അന്ന് മുതൽ എന്നെനിക്ക് പറയാൻ കഴിയുന്നതിൽ ഞാൻ സന്തോഷവാനാകുന്നു. ആ സ്ഥാനത്തെ കുത്തിപ്പിടിക്കുക. ഞാൻ ദൈവത്തെ കണ്ടുമുട്ടിയപ്പോൾ എന്തോ ഒരു കാര്യം എനിക്ക് സംഭവിച്ചു. ആ നേരം മുതൽ ഞാൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അന്ന് മുതൽ എന്നേക്കുമായി ഞാൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ ശക്തിയും മഹത്വത്തിനും ഒരു സാക്ഷിയായിട്ട് ഇന്ന് രാത്രിയിൽ ഞാൻ ആ വഴിയിലായിരിക്കുന്നതിൽ സന്തോഷിക്കുന്നു. ഞാൻ ഒന്നുമില്ലാത്തവനായി കിടന്നിരുന്നു. ദൈവം അവിടെ കടന്നുവന്ന് തന്റെ കൃപയെ തന്നെ എന്നെ രക്ഷിക്കുകയും എന്നെ സുഖപ്പെടുത്തുകയും അവന്റെ ആത്മാവിൽ നിറയ്ക്കുകയും ചെയ്തു. ലോകത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആദരവായ സുവിശേഷത്തെ ഞാൻ പ്രസംഗിക്കട്ടെ. അന്ന് മുതൽ ഈ സമയം വരെ എനിക്ക് യാതൊരു ഖേദവും ഉണ്ടായിട്ടില്ല. എന്നാൽ ഞാൻ ദൈവത്തെ കണ്ടുമുട്ടിയതിൽ ഈ ദിവസങ്ങളിലും നിത്യതയിലും ഞാൻ അവനോട് നന്ദിയുള്ളവനായിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശരി സഹോദരൻ നെവിൽ.